എന്തുമെന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എന്തിനകം കലങ്ങി ചോദിക്കില്ല ഞാൻ. എന്തുമെന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എന്തിനകം കലങ്ങി ചോദിക്കില്ല ഞാൻ. നൊന്തൊഴുകും കണ്ണുനീർത്തൻ പൊന്നുപാദത്തിൽ ചിന്തി ഞാൻ തുടർന്നു പാടും ദൈവം നല്ലവൻ. നൊന്തൊഴുകും കണ്ണുനീർത്തൻ പൊന്നുപാദത്തിൽ ചിന്തി ഞാൻ തുടർന്നു പാടും ദൈവം നല്ലവൻ. ദൈവം നല്ലവൻ എന്നെന്നും നല്ലവൻ ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. ഓ കഷ്ടതകൾ ശോധനകൾ നേരിടുമ്പോഴും ഇഷ്ടരായോർ വിട്ടകന്നു പോയിടുമ്പോഴും കഷ്ടതകൾ ശോധനകൾ നേരിടുമ്പോഴും ഇഷ്ടരായോർ വിട്ടകന്നു പോയിടുമ്പോഴും നഷ്ടമല്ലതൊന്നും നിത്യ ദൈവ സ്നേഹത്താ നന്മയ്ക്കെന്നു വ്യാപരിക്കും എനിക്കവയെല്ലാം. നഷ്ടമല്ലതൊന്നും നിത്യ ദൈവ സ്നേഹത്താ നന്മയ്ക്കെന്നു വ്യാപരിക്കും എനിക്കവയെല്ലാം. ദൈവം നല്ലവൻ എന്നെന്നും നല്ലവൻ ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ. ഞാൻ രുചിച്ചറിഞ്ഞു പാടും ദൈവം നല്ലവൻ.
പ്രിയപിതാവേ, ഞങ്ങൾ ഒരിക്കൽ കൂടെ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. നീ നല്ലവനാണെന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വേളകളിൽ അവിടുന്ന് തെളിയിച്ച വൻ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. എന്ത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും എന്തിനെന്ന് ചോദിക്കാതിരിപ്പാൻ ഞങ്ങളെ ദിവസങ്ങളിൽ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നീ നല്ലവനാണ്, നീ വാക്കുമാറാത്തവനാണ്. ഇന്നും നീ വാക്തത്വ പ്രകാരം ഞങ്ങളുടെ നടുവിലുണ്ട്. ഞങ്ങളോട് സംസാരിക്കണമേ, അങ്ങയുടെ ശബ്ദം മാത്രം കേൾപ്പാനിടയാക്കണമേ. ഒരു ജഡവും ഉയരുവാൻ അനുവദിക്കാതെ പരിശുദ്ധാത്മാവ് തന്നെ ഈ യോഗത്തെ നിയന്ത്രിക്കണമേ. ദൈവത്തിന്റെ ആത്മാവിന് കഴിയാത്തത് ഒന്നുമില്ലെന്ന് തെളിയിക്കണമേ കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ, കടന്നു വന്ന ശ്രേഷ്ഠരായ ദൈവജനം എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ നടുവിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഈ യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പിന്റെ ഇവിടെയുള്ള ലീഡർഷിപ്പിലുള്ള കർത്താവിന്റെ വിലയേറിയ ദാസി കുടുംബം, അതിനോടൊപ്പം നിന്ന് അധ്വാനിക്കുന്ന വിലയേറിയ ദൈവദാസിമാർ എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം പേര് പറയണമെങ്കിൽ ഷേർലി മുതൽ തുടങ്ങണം. ഇങ്ങനെ വരുമ്പോൾ സമയം പകുതി അതിന് പോകും. അതുകൊണ്ട് എല്ലാവരെയും ഞാൻ വിശേഷാൽവാന്ദനം ചെയ്യും. നിങ്ങളെക്കാളൊക്കെ അധികം ഇന്ന് എനിക്ക് കർത്താവിനെ സ്തുതിക്കാൻ വകയുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കേണ്ട ആളല്ല, ഒന്നുകിൽ മോർച്ചറിയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ. പ്രൈസ് ഗോഡ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ശുശ്രൂഷ തീർന്നിട്ടില്ല. സ്ത്രീകൾക്ക് പ്രസംഗിക്കാമോ എന്ന് ചോദിക്കുന്ന കാലഘട്ടമായത്. എന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു, സ്ത്രീകൾക്ക് പ്രസംഗിക്കാമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഷീലദാസേ നീ പ്രസംഗിക്കണമെന്ന് കർത്താവിനോട് പറഞ്ഞു. അതുകൊണ്ട് പ്രസംഗിക്കുക. അതുകൊണ്ട് ആരോടെങ്കിലും അങ്ങനെ പ്രാർത്ഥനാമുറി പറഞ്ഞെങ്കിൽ അധികം വൈകരുത്, എഴുന്നേറ്റ് വേണം. ഹല്ലേലൂയ. പലരെയും കാണുവാനിടയായി. ഇന്നലെ ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരിയുടെ വീട്ടിൽ അവരെ കാണാനായിട്ട് ഇങ്ങനെ പോയി. അവന്റെ വാതുക്കലെത്തിയപ്പോൾ ഹൈവേയിൽ നിന്ന് ഫീഡറിലേക്ക് ഇറങ്ങി ചെറിയ സ്പീഡിൽ വണ്ടി ഓടുമ്പോൾ ഹൈവേയിൽ നിറങ്ങിയ ഒരു മനുഷ്യനെ അതേ സ്പീഡിൽ വാഹനത്തിന്റെ പിന്നാലെ വന്ന് ഇടിച്ചു. മൗളിയാന്റിയാണ് വാഹനം ഓടിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാണെന്നറിയില്ല, ആ വാഹനം ഇടിച്ച ആള് തട്ടിമറിഞ്ഞ് അവർക്കൊക്കെ കുറച്ച് പരുക്കൊക്കെ പറ്റി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്ന് ഷെയ്ക്ക് ചെയ്തതല്ലാതെ കൃപയാൽ. പ്രൈസ് ഗോഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ രാത്രി മുഴുവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഹോദരിമാർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പ്രയർ ലൈനിൽ രാത്രി 11 മണിക്ക് കയറുമ്പോൾ പെണ്ണമാമയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രാവിലെ ശാന്തമാമയുടെ പ്രയർ ലൈനിലെ ആളും വിളിച്ചു പറഞ്ഞു ഞങ്ങൾ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാം. ഇത്രയും പേര് പ്രാർത്ഥിക്കുന്ന ഒരാളെവിടെയുള്ളേ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെക്കാളൊക്കെ അധികം ദൈവത്തോട് നന്ദി പറയും. നമ്മൾ അറിയാത്തവർ നമ്മുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ പ്രയർ ലൈനിലൊക്കെ ഇടയ്ക്ക് കയറുമ്പം നമ്മൾ കേറിയിട്ടുണ്ടെന്നൊന്നും അറിയത്തില്ല. കർത്താവേ ഷീലദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരോട് ആര് പറഞ്ഞു? ഞാൻ ഓർത്ത് ഇത്രയും ദൈവസ്നേഹമുള്ള. എന്തായാലും ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പിന്റെ ഒരു യൂണിറ്റ് ഇടാളസിലും തുടങ്ങുവാൻ ദൈവം കൃപ ചെയ്തു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയിലെ പാസ്റ്റർ ബാബു ചെറിയാൻ എന്ന ദൈവദാസന്റെ സഭയിലെ അംഗമാണ് ഞാൻ. എന്നാൽ ഞാൻ യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പിലൂടെയാണ് ഞാൻ ക്രിസ്തീയ ശുശ്രൂഷയിൽ വളർന്നു വന്നത്. എന്നെ വളർത്തിയത് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിന്റെ പ്രസിഡന്റായ റവറൻ തോമസ് ഫിൽ സാറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പ് നാട്ടിൽ പ്രവർത്തിക്കുന്നത്. തിരുവല്ലയാണ് അതിന്റെ ആസ്ഥാനമായിരിക്കുന്നത്. എല്ലാ ഒന്നാം ബുധനാഴ്ചയും ഞങ്ങൾ ഒരുമിച്ച് അവിടെ കൂടുന്നു. ഇന്ന് കൃപയാൽ അതിന്റെ കീഴിൽ 35 യൂണിറ്റുകൾ ഞങ്ങൾക്കുണ്ട്. അതിലെ ബെഹ്റിൻ യൂണിറ്റിന്റെ ലീഡറാണ് കർത്താവിന്റെ ദാസ് സൂസൻ തോമസ്. കൊല്ലം യൂണിറ്റിന്റെ ആളാണ് ലീലമാമ. അങ്ങനെ പല യൂണിറ്റുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരൊക്കെ ഇവിടെയുണ്ട്. എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാരൻ ഞാൻ എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നു. എന്നെ കർത്താവ് ഉപയോഗിക്കുന്നതിന്റെ ഒരു കാരണം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്നേക്കാൾ കഴിവുള്ള അനേക സഹോദരിമാർ ഈ ലോകത്തിലുണ്ട്. ഞാനൊരു പാസ്റ്ററിന്റെ ഭാര്യയല്ല, പാസ്റ്റർ മകളുമല്ല, എന്തുകൊണ്ട് എന്നെ ഉപയോഗിക്കുന്നു? ദൈവം പറഞ്ഞ ദൂതി ഞാൻ നിങ്ങളോട് പറയാം, യാതൊരു കഴിവുമില്ലാത്ത ഒരാളെ സ്വർഗം ഉപയോഗിച്ചാൽ അതിന്റെ മുഴുവൻ മഹത്വവും സ്വർഗത്തിന് ലഭിക്കും. എന്നോട് ചേർന്നാമേൻ പറയാൻ കഴിയുമോ? കഴിവില്ലെന്ന് സമ്മതിക്കാമെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. നമുക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ഉപയോഗിക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. ആദ്യം ചിലപ്പോ ഒരു ടെസ്റ്റ് ഡോസ് ഒക്കെ ഒന്ന് തന്നു നോക്കും, ഇവളെ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന്. പക്ഷെ ഒരു എന്തെങ്കിലും ഒരു രോഗശാന്തിയോ ഒരു പൂത വളർന്നതോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മളങ്ങ് വല്ലാതെ ഒരാളായാൽ പിന്നെ അവിടെ നിന്നുള്ള വരവൊക്കെ അങ്ങ് നീക്കും. മനസ്സിലായില്ല? അതുകൊണ്ട് ഈ വലിയ കട്ടൗട്ടൊക്കെ വെച്ച് ഇപ്പൊ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ നടന്നതാ ഒരു കാലത്ത്, ഇപ്പൊ പേരേ ഉള്ളൂ. പ്രിയ വളരെ പേര് വേണ്ട. ഒരുപാട് കാര്യം നമ്മളെ കുറിച്ച് ഇവിടെ പറയാതിരിക്കാമെങ്കിൽ ദൈവമല്ലോ പറയും. ഒത്തിരി കാര്യം നമ്മളെ പ്രശംസിച്ച പണ്ടൊരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്ന് പ്രാസംഗികനെ കുറിച്ച് പറഞ്ഞ കാരണം യേശുവിനെ കുറിച്ച് പറയാൻ സമയമില്ല. അങ്ങനെ പറയാതിരുന്നതിനായി സ്തോത്രം. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ ഉയർത്താം. കർത്താവാണ് എല്ലാത്തിനും മതിയായവൻ. ഞാൻ എടുക്കാൻ പോകുന്ന സന്ദേശം അതല്ല, പക്ഷെ എന്റെ ഹൃദയത്തിനകത്ത് കർത്താവിന്റെ ദാസി സൂസനാന്റെ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു, എന്റെ ഹൃദയത്തെ ദൈവാത്മാ തോന്നിച്ചൊരു വചനം, പെന്തക്കോസുകാരായ ഒരു സഹോദരിയല്ല, ജാതിയിൽ നിന്ന് ദൈവസഭയിൽ ഒരിക്കലും വരാൻ യോഗ്യതയില്ലാത്ത ഒരു സ്ത്രീ പറഞ്ഞ ആ വാക്യം എന്റെ ഹൃദയത്തെ തട്ടി. അതിങ്ങനെയാണ്, പേടിച്ച് ദൈവത്തിൽ നിന്ന് അത്ഭുതം കണ്ട മനുഷ്യർ രണ്ടുപേരിങ്ങനെ ഒറ്റുനോക്കാൻ ചെന്നേക്കുക. ഒരുപാട് നാളായി അവരിങ്ങനെ കർത്താവിനെ കുറിച്ച് അറിഞ്ഞ് ചെങ്കടലിൽ കടന്നു യോർദാൻ കടന്നൊക്കെ പറഞ്ഞോണ്ടാ ചെന്ന്. പക്ഷെ ഇവർക്കിപ്പോ പേടിയാ. പക്ഷെ ഇത് കേട്ട സ്ത്രീ പറയുകയാ, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പൊ ആർക്കാ വിശ്വാസം കൂടുതല്? നിങ്ങൾ പറഞ്ഞാൽ മതി, പെന്തക്കോസ്തുകാർക്കാണോ പുറത്തുള്ളവർക്കാണോ? നമ്മളിപ്പോ ഈ കണ്ട് നമുക്കിപ്പോ പലതിനും വിശ്വാസം ഇല്ലാതെ വരിക. പക്ഷെ ആ സ്ത്രീ പറയുക, യഹോവ നിങ്ങൾക്ക് ഈ ദേശം തന്നിരിക്കുന്നു, നിങ്ങൾ അതിനെ പേടിക്കുന്നു. ഞാൻ എന്നിട്ട് പട്ടണത്തിലുള്ള ദൈവദാസിമാരോട് ചോദിക്കുക, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നെങ്കിൽ നിങ്ങൾ പിന്നെ ആരെയാ പേടിക്കുന്നു? അതിനു പോലും ഒരു ആമേൻ പറയുന്നില്ല. പ്രൈസ് ദ ലോർഡ്. തന്നതൊരു ഉറപ്പില്ലേ? ഞാൻ വിശ്വസിക്കുന്നു ഈ പട്ടണത്തെ പ്രാർത്ഥിക്കുന്ന സഹോദരിമാരുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലയിടത്തും പറഞ്ഞു, ഈ മനോഹരമായ പാലങ്ങളെ നമ്മൾ കാണാറുണ്ട്. പാലത്തിന്റെ പണിയൊക്കെ നോക്കി നമ്മളിങ്ങനെ സന്തോഷിച്ച് യാത്ര ചെയ്യുക. പക്ഷെ ഈ പാലം ഇവിടെ നിൽക്കാൻ കാരണം അതിന്റെ അടിയിലുള്ള കുറെ തൂണുകളാണ്. ഇന്ന് വരെ ഒരു അനുമോദന യോഗം വിളിച്ചു കൂട്ടി ഈ പാലത്തിനടിയിൽ നിൽക്കുന്ന തൂണിനെ ഒന്ന് എൻകറേജ് ചെയ്തിട്ടില്ല. മനസ്സിലായില്ല? രാത്രി പ്രാർത്ഥിക്കുന്ന നിന്നെ പേര് വിളിച്ചാരും അനുമോദിച്ചില്ലെങ്കിൽ പേടിക്കണ്ടെന്ന്. ഈ രാജ്യത്തെ നിർത്താൻ ദൈവം നിന്റെ പ്രാർത്ഥന ഉപയോഗിക്കുക. അത് മനസ്സിലാക്കിയ ദൈവദാസിമാരെ മുമ്പിൽ ഇരിക്കുന്നേ, ഹല്ലേലൂയ. മനസ്സിലായവർക്കായി സ്തോത്രം. നീ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ പട്ടണത്തിനെതിരെ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ നിന്റെ മുമ്പിൽ മുട്ടുമടങ്ങുകയാ. അത് ആത്മാവിൽ കാണുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഡ്യൂട്ടി ഓവർ ടൈമും ഒക്കെ നല്ലതാ, പ്രാർത്ഥന കുറയ്ക്കരുത്. പൈസല്ലോ. ഒരിടത്ത് ഞാനിത് പറഞ്ഞപ്പോ ചോദിച്ചു, ആന്റി മോർഗേജ് അടയ്ക്കുമോ എന്ന് ചോദിച്ചു. ഇല്ല, സുല്ലിട്ടു. കാരണം മോർഗേജ് അടയ്ക്കാൻ പറ്റത്തില്ലല്ലോ, നിങ്ങൾ തന്നെ അടയ്ക്കേണ്ടി വരും. പക്ഷെ പ്രാർത്ഥന കുറച്ചിട്ട് മോർഗേജ് അടച്ച കുറെ നാൾ കഴിയുമ്പോ പിന്നെ മോർഗേജ് അടയ്ക്കേണ്ടി വരത്തില്ല. മനസ്സിലായില്ല എല്ലാവർക്കും? എല്ലാം നല്ലതാ, എന്നാൽ അത് അധികമാകരുത്. പ്രൈസ് ദ ലോർഡ്. കുടുംബം നോക്കാതെ കൂട്ടായ്മയ്ക്ക് പോയാൽ ശരിയാന്നു? കൂട്ടായ്മ ഇല്ലേ, അതുകൊണ്ട് അങ്ങ് ദൈവത്തിന്റെ മുമ്പിൽ മാർക്ക് സീറോ ആയിരിക്കും. ഇവിടുത്തെ കാര്യം എനിക്കറിയത്തില്ല. കേരളത്തിലൊക്കെ ഒരു വീടിന്റെ ഒരു മുറി നിറച്ച് തുണിയൊക്കെ അലക്കാനുള്ള വാരിയിട്ട് തലേ ദിവസം കറി വെച്ച ചട്ടിയും കലയും ഒക്കെ വാഷ് ബേസിൻ ഇട്ടേച്ച് പോയി ഗ്ലോറി പറയുമ്പോ കർത്താവ് പറയും, മോളെ വെറുതെയാ. ഓ, ഇത് പ്രസംഗിക്കാനാണ് വിളിപ്പിക്കത്തില്ലായിരുന്നു. ഗ്ലോറി പറഞ്ഞ് ഇവിടെയൊക്കെ ഇളക്കാൻ നല്ലതാ. പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോഴേ നമ്മുടെ ചിന്ത എന്നാണെന്നറിയാവോ? ദൈവമേ, ആ കല ഒന്ന് കഴിയേച്ച് പോരായിരുന്നു. അതിനേക്കാൾ നല്ലത് ഇതൊക്കെ തീർത്തേച്ച് വരുന്നതാ. പ്രൈസ് ദ ലോർഡ്. ആദ്യം ഒന്ന് ശരിയാകണം അതിനെ ഈ പറയുന്നേ. ദൂത് പറയാൻ സമയം കുറവാണെങ്കിലും നമ്മളത് ക്രമീകരിക്കപ്പെടുന്നതാ. 10-25 വർഷം മുമ്പ് ദൂത് കിട്ടിയത് അബ്രഹാമിന് മക്കളുണ്ടാകുമെന്ന്. ഇപ്പൊ ഇതുവരെ കിട്ടിയിട്ടില്ല. പുള്ളി ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് കുടുംബത്തിനകത്ത് കയറിയിരിക്കുക. എന്റെ ദൈവമേ, ഇനി എന്താ വരുന്നേ? ഏരിയാസർ ആയാലും മതി, ഇസ്മായേൽ ആയാലും മതി എന്നൊക്കെ പറയുമ്പം കർത്താവ് പറഞ്ഞോടൊന്ന് ഇറങ്ങിക്ക, പുറത്തോട്ട് ഈ മിറ്റത്തോടൊന്ന് ഇറങ്ങിക്ക, ഈ മിറ്റത്തോടൊന്ന് ഇറങ്ങ്, എന്നിട്ട് നീ മുകളിലോട്ടൊന്ന് നോക്കിക്കേ, വല്ലതും കാണാവോ? ആ നക്ഷത്രത്തെ എണ്ണ നീ ഒരറ്റത്തൊന്ന്. അന്ന് മുതൽ എണ്ണിയിട്ട് ഇന്ന് വരെ എണ്ണി തീർന്നില്ല. വീടിനകത്തൊന്ന് പുറത്തിറങ്ങണം കേട്ടോ. ഇപ്പൊ വീടിനകത്ത് ഇരിക്കുന്നവരൊക്കെ ഒന്ന് പുറത്തിറങ്ങിക്കേ. പലരും വീടിനകത്തും ജോലിക്കകത്തും ഒക്കെയാ. നൈറ്റ് കഴിഞ്ഞു വന്നിരിക്കുന്നവരൊക്കെ ഉറങ്ങാതിരിക്കുക. എന്നാ ഇനി അകത്തുനിന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിക്കേ. നീ ഇന്ന് വരെ കാണാത്ത ചിലത് കാണാൻ പോകുക, നീ ഇന്ന് വരെ കേൾക്കാത്ത ചിലത് കേൾക്കാൻ പോകുക, പരിശുദ്ധാത്മാവ് ഇന്ന് പകരം നിന്നോട് സംസാരിക്കാൻ പോകുക. നീ ഒരു സാധാരണക്കാരിയല്ല, ഒരു അസാധാരണക്കാരിയാകാൻ പോകുക. എനിക്ക് പ്രവർത്തിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ വയ്യ. ആര് പറഞ്ഞു വയ്യ? ദൂത് കഴിയുമ്പോ ഇപ്പൊ വയ്യാത്തവരൊക്കെ ഇവിടെ തുള്ളിച്ചാടും. ശാന്തമാമയൊക്കെ എഴുന്നേറ്റ് തുള്ളിച്ചാടുന്ന ആത്മാവിൽ കണ്ട ഞാൻ പ്രസംഗിക്കുന്നത്, അമ്മാവ് ചാടുമെന്ന് അമ്മാവ് തീരുമാനിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് പ്രവർത്തിച്ച നമ്മൾ ആള് മാറുമെന്നാ പറഞ്ഞ്. അത് രക്ഷിക്കപ്പെട്ടിട്ട് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ മാറിയിട്ടില്ല, ഇനിയിപ്പം മാറ്റാൻ വന്നേക്കുമെന്ന്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് മാറണം കേട്ടോ. സഹോദരിമാര് മാറിയ ആദ്യം കുടുംബം ശരിയാവും. കൃപ സഹോദരി നല്ലതാണോ എന്നൊരു വീട്ടിൽ ചെന്ന് കേറുമ്പോ അറിയാം. ഞങ്ങളെ കുറ്റം പറയാനാണോ ഇങ്ങോട്ട് പോന്നെ? അല്ല, നല്ല സഹോദരിയാണ് വീട്ടിൽ ചെല്ലുമ്പോ അറിയാം. ബാക്കി ഞാൻ പറയുന്നില്ല. പ്രാർത്ഥിക്കുന്ന സഹോദരിയാണേ പറയാനുമില്ല. നമ്മൾ ചില വീട്ടിൽ ചെന്ന് ഒരു പാട്ട് പാടി പ്രാർത്ഥിച്ച് ഇനി ഇറങ്ങാൻ നേരത്ത് പാട്ടും മറന്നു പോവുക, പാട്ടിന്റെ ബാക്കി വിട്ടുപോയി. എന്താ അവിടെ അതില്ല? പിന്നെ ആകെയുള്ളതൊരു ടി വി, അത് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് തമ്മിലുള്ള സംസാരം പോലും ഇപ്പൊ ഇല്ലാണ്ടിരിക്കുക. കാരണം ഇതെല്ലാം നല്ലതാ, നമുക്കല്ലേ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത്, ഇതെല്ലാം നമുക്ക് വേണ്ടിയാ. പക്ഷേ ഇതിനകത്ത് നിത്യത എന്നുള്ളത് നീ മറന്നു പോരുത്. നിശ്ചിതയെ കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെടരുത്. ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയും, മോളെ നിശ്ചിതയ്ക്ക് വേണ്ടി ഒരുങ്ങുക കേട്ടോ എന്ന് പറഞ്ഞാൽ, ഈ നല്ലതാണോ അധികം നല്ലതാണോ നമുക്ക് വേണ്ടത് നമ്മൾ തിരഞ്ഞെടുക്കണം. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. നല്ലത് അധികം നല്ലതിന്റെ മുമ്പിൽ ഒന്നും അല്ലാതാകണം. തീരുമാനിച്ചോ ഏത് വേണമെന്ന്? നല്ലത് അധികം നല്ലതിനെ കളയരുത്, നല്ലത് കയറി അധികം നല്ലതിനെ മൂടിക്കളയരുത്. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, ഡാളസ് പട്ടണത്തിനകത്ത് കർത്താവ് ഒരാളിന്റെ അഡ്രസ് വേണമെന്ന് ആഗ്രഹിച്ചാൽ ആരെ കൊടുക്കും? ഹല്ലേലൂയ. ഡാളസ് പട്ടണത്തിനകത്ത് എനിക്ക് ചിലത് ചെയ്യാനുണ്ട്, അതുകൊണ്ടൊരു ദൂതനോട് പറയുകയാണ്, നീ അങ്ങോട്ട് ചെല്ല, ഞാൻ ഇനി അഡ്രസ് തരാം. ഗോഡ് കെയർ ഓഫ്. പിന്നെ നമ്മുടെ പേര് എഴുതുവോ? അതാ ലജ്ജിച്ചില്ലെന്ന് പറയുന്നത്. നമ്മുടെ അഡ്രസ് കൊടുക്കാൻ ദൈവത്തിന് ലജ്ജയില്ലെന്നാ പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? എന്നാലേ കർത്താവിന്റെ നാമം ഇവിടെ മഹിമപ്പെടുകയുള്ളൂ. ഞാൻ വിശ്വസിക്കുന്ന കാര്യം വിളിച്ചു പറയാം, സഹോദരിമാർ സഭാ വ്യത്യാസം കൂടാതെ, സംഘടനാ സ്പിരിറ്റ് കൂടാതെ, പരിശുദ്ധാത്മാവിന്റെ സ്പിരിറ്റിൽ ഒന്നിച്ച് നിൽക്കാമെങ്കിൽ ഈ പട്ടണം നിന്റെ കയ്യിലിരിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പട്ടണത്തെ ദൈവം നമുക്ക് തരാൻ പോകുക. ആത്മാവിനത് കണ്ട് സ്തോത്രം ചെയ്യാമോ? ഓ റീബോല ഹദ്ദുനാരവാരവാരവാ. പ്രൈസ് ഗോഡ്. ഈ ദേശം നമുക്ക് കർത്താവിന് വേണ്ടി നേടാം. അല്പസമയത്തെ വചന ധ്യാനത്തിനായ ഒരു ഭാഗം വായിക്കാം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. വെളിപ്പാട് പുസ്തകത്തിന്റെ അടുത്തല്ല, ഇതാണോ ഇപ്പൊ പ്രസംഗിക്കുന്നത്? ചിലരുടെ ഗിൽറ്റ് പോലും പോകാത്ത സ്ഥലം ഉത്തമഗീത വേദപുസ്തകത്തിന്റെ. കാരണം ഇതൊന്നും പൊതുസഭയെ പ്രസംഗിക്കാൻ കൊള്ളാവുന്ന ഒരു വിഷയമല്ല. പ്രൈസ് ദ ലോർഡ്. എന്നാ ഇന്ന് മുതൽ എല്ലാവരും ഉത്തമഗീതയെ വായിക്കത്തുള്ളൂ. ഹല്ലേലൂയ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഭാഗം, ഞാൻ ഒരുപാട് പ്രാവശ്യം ധ്യാനിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ഒക്കെ ചെയ്ത ഒരു വചനഭാഗമാണിത്. ഇസ്സാഖാർ ഗോത്രത്തിന് അവകാശം യോശുവ പതിച്ചു കൊടുത്തപ്പോൾ അതിൽ കൊടുത്ത ഒരു മനോഹരമായ ഗ്രാമമാണ് ശൂനേ. ആ ശൂനേം നഗരമെന്ന് പറയുന്നത് യെരുശലേമിൽ നിന്ന് ലെബാനോനിലേക്കുള്ള രാജപാതയുടെ നടുവിലുള്ള ഒരു ഗ്രാമമാണ്. ശലോമോൻ എന്ന് പറയുന്ന രാജാവ് യെരുശലേം കൊട്ടാരത്തിൽ കുറെ നാൾ താമസിക്കും. അത് കഴിഞ്ഞ് ലെബാനോൻ കൊട്ടാരത്തിലേക്ക് പോകും. ആ പോകുന്ന യാത്രയിൽ ഈ ഗ്രാമവാസികളൊക്കെ അദ്ദേഹത്തെ എതിരേറ്റ് ചെല്ല് നൃത്തവും പാട്ടും ഒക്കെ ആയിട്ട് നിൽക്കും. അങ്ങനെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പോകുന്ന പതിവാണ്. അങ്ങനെ ഒരിക്കൽ കടന്നുപോയപ്പോൾ ഒരു കറുത്ത പെൺകുട്ടി ആ നൃത്തം ചെയ്യുന്നവരുടെ മുൻപിൽ നിന്ന് നൃത്തം ചെയ്യാൻ ആരംഭിച്ചു. ആ പെൺകുട്ടിയുടെ നൃത്തം വല്ലാതെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. താൻ കൊട്ടാരത്തിൽ ചെന്നിട്ട് തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു അവളെ വിളിച്ചോണ്ട് വരാൻ. അവളുടെ അടുക്കൽ വന്ന് പറയാൻ വന്നപ്പോ ആങ്ങളമാരെ ആദ്യം കണ്ടു. രാജാവിന് അവളെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അവളെ കൊണ്ടുപോകാൻ വന്നാന്ന് പറഞ്ഞു. അവള് പറഞ്ഞു എനിക്ക് രാജാവിനെ ഒന്നും വേണ്ട, അളിയന്മാരാകാൻ ആഗ്രഹിച്ച ആങ്ങളമാർക്ക് ഇഷ്ടപ്പെടൂ. അവര് വീടിനകത്തൊരിട്ട് പൂട്ടി. അവിടെ കിടന്നോണ്ട് അവള് സ്നേഹിക്കുന്ന ആട്ടിടയനെ കുറിച്ച് പാടാൻ തുടങ്ങി. ഇന്നുണ്ടോ ഈ കാലത്ത് ഇങ്ങനെ ബോധമില്ലാത്തവര്? ശലോമോൻ രാജാവിന്റെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ എന്തോ പറയാന്. എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള കൊട്ടാരത്തിനകത്തേക്ക് വിളിച്ചു വരുത്തിയപ്പോ പറയാ, ഞാൻ വരുന്നില്ല. അങ്ങളമാരവളെ കെട്ടിയിട്ടു ഉപദ്രവിച്ചു, അവരുടെ മനസ്സ് മാറിയില്ല. ഒടുവിൽ എരിശിലേം പുത്രിമാരെ ഇവരുടെ അടുക്കൽ വിട്ടു. രാജാവിനെ കുറിച്ചും കൊട്ടാരത്തെ കുറിച്ചും ഒക്കെ മനോഹരമായി വർണ്ണിക്കാൻ ഇവര് കുറെ സമയം വർണ്ണിച്ചു. വർണ്ണിച്ചു കഴിഞ്ഞപ്പം ഇവക്ക് ഒരു മാറ്റവും, ഇവള് പറയുക, നിങ്ങൾ പറയണ പോലെ ഒന്നും എനിക്ക് വലിയ കാര്യമൊന്നും ഇതിലില്ല, കാരണം ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ശലോമോൻ രാജാവ് ലോകത്തെ കാണിക്കുന്നു, ആട്ടിടയെ പെൺകുട്ടി ദൈവസഭയെ കാണിക്കുന്നു, അവൾ സ്നേഹിക്കുന്ന ആട്ടിടയെ യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. അവള് ചോദിച്ചു, ഇത്രയും പറഞ്ഞിട്ടും മാറ്റം വരാതെ വേണ്ട, ഇവന്റെ കാര്യം എന്തോ ഇത്ര പ്രത്യേകത. അവള് പറഞ്ഞു, നിങ്ങൾക്കറിയത്തില്ല, എന്റെ പ്രിയനോ അവൻ വെണ്മയും ചുമപ്പുമുള്ളവൻ, അവൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ഇത് കണ്ടാണോ ഇറങ്ങിയേ? ഇത് കണ്ടച്ചാണോ നമ്മൾ ഈ വന്നേ? അതോ വെറുതെ ഈ കസേര വന്നില്ലേ? അനമ വില്യംസ് പിണങ്ങുന്ന ഓർത്താണോ വന്നേ? മനസ്സിലാകുന്നുണ്ടോ? നീ കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും മനോഹരനായ വ്യക്തി യേശു ക്രിസ്തു ആണെന്നുള്ള ഉറപ്പകത്തുള്ളവർ ദൈവത്തെ സ്തുതിക്കാവോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. ഇവളിവിടെ കാന്തനെ കുറിച്ച് കുറെ നേരം പറഞ്ഞു കഴിഞ്ഞപ്പം യെരുശലേം പുത്രിമാരുടെ മനസ്സ് മാറി, അവരിങ്ങോട്ട് വന്നു. ഇപ്പൊ എങ്ങനെയാണെന്നറിയോ? നമ്മൾ അങ്ങോട്ട് പോവാ, ഇറങ്ങിച്ചെല്ലണം. കഴിഞ്ഞ ദിവസം ഒരാളോട് സുവിശേഷം പറഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ 25 വർഷമായി സ്നാനപ്പെട്ടിട്ട്, ഓക്കെ ഇപ്പൊ എവിടെയാ? മാർത്തോമപ്പള്ളി തന്നെ നിൽക്കുവാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അയെന്താ അങ്ങനെ? എനിക്ക് മാർത്തോമപ്പള്ളി നിൽക്കുന്ന ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല, ഇന്ന് വരെ ദൈവാത്മാവ് എന്നോട് അങ്ങനെ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്ന് സംശയിക്കണമല്ലോ, നമ്മളിത് എന്തുമാത്രം കഷ്ടപ്പാട് സഹിച്ചു ഇതിനകത്ത് നിൽക്കുന്നേ വന്നത്. ആരെങ്കിലും പള്ളി പുറത്താക്കിയിട്ടാണോ നമ്മൾ പുറത്തായി പോകുന്നത്? അപ്പൊ ഇപ്പൊ അതിനകത്ത് നിന്നോണ്ട് എന്താ സഹോദരി എന്ന് ചോദിച്ചപ്പോ പറയാ, അവിടെ നിന്നാലേ ചിലരെ നേടാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, വെറുതെയാന്ന് പറഞ്ഞു. അങ്ങനൊന്നും ആരും പറയത്തില്ല വിസിറ്റിങ്ങിന് വന്നവര്, അങ്ങനൊക്കെ പറഞ്ഞാ പിന്നെ. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സഹോദരി, നിങ്ങൾ 50 വർഷം അതിനകത്ത് നിന്നാലും അവിടെ നിക്ക, കിണറ്റിൽ കിടക്കുന്ന മനുഷ്യൻ ആരെങ്കിലും രക്ഷിക്കൂ? കിണറ്റിൽ ഇറങ്ങി ഞാനങ്ങ് രക്ഷിക്കാന്ന് പറഞ്ഞാൽ രക്ഷിക്കുക അല്ല, രണ്ടും കൂടെ വെള്ളത്തിൽ മുങ്ങിച്ചാവുക. നീ കിണറിന്റെ കരയിൽ നിന്നിട്ട് കയറിട്ട് കൊണ്ട് ആരെയെങ്കിലും രക്ഷിക്കണേ, പുറത്തു വരട്ടെ. തൂത് മനസ്സിലായില്ല? മാർത്തോമപ്പള്ളി സ്നാനപ്പെട്ടേച്ച് ഇടയ്ക്കിടയ്ക്ക് പോയി വാഹ വിളിച്ച് കുർബാന കഴിച്ചേച്ച് ഇവിടെ വന്ന് സ്തോത്രം പറഞ്ഞ കർത്താവ് പറയാം, മോളെ എനിക്ക് നിന്നെ കുറിച്ച് അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് മാർത്തോമക്കാരോടോ CSA-ക്കാരോടോ ഒന്നും പിണക്കയില്ല, പക്ഷെ സത്യം മനസ്സിലായപ്പോ പുറത്തു പോകുന്ന. നിങ്ങൾക്ക് ആർക്കാണ്ടൊക്കെ പേടിയുണ്ടെന്ന് തോന്നുന്നില്ല? സ്തോത്രം പറയുന്നില്ല, ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു പോരാ. ഞാൻ വന്ന്, നമ്മൾ ഈ കുഴഞ്ഞ ചേറ്റി കിടന്ന് പിന്നെയും പിന്നെയും കുഴയുന്നതിനേക്കാൾ നല്ലത് പുറത്തു വന്നേ. സ്തോത്രം. ഇപ്പൊ യെരുശലേം പുത്രിമാര് പറയാൻ വന്നു. ഇപ്പൊ യെരുശലേം പുത്രിമാരുടെ മനസ്സ് അങ്ങോട്ട് ചാഞ്ഞു. ഇതിന്റെ പേര് സുവിശേഷീകരണം. നമ്മള് പറയാൻ ചെല്ലുന്നവര് നമ്മുടെ കൂടെ വരണം. ഇപ്പൊ പലരെ അങ്ങോട്ട് വലിച്ചോണ്ടിരിക്കുക, പ്രത്യേകിച്ച് മക്കളുടെ കല്യാണം വരുമ്പോ. അതുവരെ പിടിച്ചു നിന്നതൊക്കെ ഒരു അയവ് വന്നോണ്ടിരിക്കുക. വേണ്ട കേട്ടോ, നീ പ്രമാണത്തിനു വേണ്ടി നിന്നെങ്കിൽ, നീ പ്രമാണത്തിനു വേണ്ടി വില കൊടുത്തെങ്കിൽ, നീ പ്രമാണപ്രകാരം ജീവിക്കുന്നെങ്കിൽ, നിന്റെ തലമുറയ്ക്കു വേണ്ടി സ്വർഗം കരുതി നീ കാണാൻ പോകുക. ചുടമാന ഹസ്തരാതലാരബാരബ പ്രമാണത്തിനു വേണ്ടിയാണോ നിൽക്കുന്നേ? നിൽക്കുന്നെങ്കിൽ ദൈവം നീ നിൽക്കുന്നയാളെന്ന് കാണിക്കാൻ പോവാ. പ്രൈസ് ഗോഡ്. ഈ യെരുശലേം പുത്രിമാർ ഇവളുടെ അടുക്കൽ വന്ന മനസ്സ് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഇവള് പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാ, ഞാൻ കറുത്തവളാ, എന്നാൽ ഞാൻ കേദാര്യ കൂടാരങ്ങളെ പോലെയും ശലോമോന്റെ തിരശ്ശിലെ പോലെയും അഴകുള്ളവളാകുന്നു. എന്താ കേദാര്യ കൂടാരങ്ങൾ? ഇസ്മായേലിനുടെ നടുവിൽ കേദാരി വംശത്തിൽപ്പെട്ടവർ ഉണ്ടാക്കുന്ന കൂടാരങ്ങൾ, അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ ഉണ്ടാക്കുന്ന കൂടാരങ്ങൾ സമാഗമന കൂടാരത്തിന് തുല്യമാണ്. സമാഗമന കൂടാരത്തിന് നിവരെ നിൽക്കുന്ന പലകകൾ നമുക്കറിയാം, ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടുക, 48 പലകകൾ ഇങ്ങനെ നിവരെ നിൽക്കുകയാ. അതിനെ 5 അന്താഴങ്ങൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയാ. പരിശുദ്ധാത്മാവെന്ന അന്താഴം കൊണ്ട് 48 പലകളെ ഒന്നിച്ച് ബന്ധിച്ചിരിക്കുക. 47 പേരും ഇങ്ങനെ നിൽക്കുക നേരെ. ഒരാള് വിചാരിച്ചു, നീ എല്ലാരും നിൽക്കുമല്ലേ, ഞാനൊന്നു അങ്ങ് ചെരിഞ്ഞേക്കാ. തീർന്നു. നീ ചെരിഞ്ഞു നിന്നാൽ അശുദ്ധി ആലയത്തിനകത്ത് കയറി, മണ്ണ് അതിനകത്ത് കയറി, അതിനകം അശുദ്ധമാകും. അതിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്ക് കെട്ടുപോകും. ദൈവമൈതലേ, നിന്നെ നിവരെ നിൽക്കുന്ന പലകയായി സ്വർഗം തെരഞ്ഞെടുത്തതാണെങ്കിൽ നീ കാണുന്നതിനൊക്കെ ചേരിയരുതെന്നാ പറഞ്ഞേ. പ്രൈസ് ഗോഡ്. നീ ചെരിയണ്ട, നിനക്കൊരു സൗന്ദര്യം ദൈവം തന്നിട്ടുണ്ട്. ഖദിരമരത്തിന്റെ പലകൾ മുള്ളുള്ളതാ, ആരുള്ളതാ, കുത്തുന്ന സ്വഭാവം ഉള്ളതാ, കൈ തൂത്താ കുത്തും ഉറപ്പാ. ചോറുതനത്തിന്റെ ഒക്കെ സ്വഭാവം ഉള്ളവർ നമ്മുടെ ഇടയിലില്ലേ? യാക്കോബ് പള്ളിയുടെ പറമ്പിൽ നിൽക്കുന്ന ചോറുതനം പറിച്ച് പെന്തക്കോസ് പള്ളിയുടെ വാതിൽ കൊണ്ടു നിർത്തിയ സ്വഭാവം മാറൂ? ഇല്ല, ചോറുതനം ചോറുതനം തന്നെയാ. പക്ഷെ ഇതിന്റെ ചൊറിച്ചിനെ മാറ്റാനുള്ളൊരു പരിപാടി ആയുർവേദക്കാര് പറയുന്നുണ്ട്. നല്ല ഒഴുക്കുള്ള വെള്ളത്തിലിട്ട് അടിച്ചാൽ ഇതിന്റെ ചൊറിച്ചില് പോകുന്നു. അതുകൊണ്ടാണ് നമ്മൾ ചൊറിയാത്തെ. മനസ്സിലായില്ല, പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിനകത്തിട്ട് അടിച്ചപ്പം നമ്മുടെ ചൊറിച്ചിൽ മാറിയോണ്ട കൃപയെന്നൊന്ന് പറ പ്രൈസ് ഗോഡ്. ചൊറിച്ചിൽ മാറാത്തവരൊന്നും സ്തോത്രം പറയുന്നില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്വഭാവം മാറിയവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. അപ്പൊ ഒരു ചോദ്യം, അങ്ങനെയാണേൽ ഞങ്ങളുടെ സഭയിലെ ഇന്ന സഹോദരി ഒരു മുള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തുക, ആ കുത്തുള്ളോണ്ടല്ലേ കഴിഞ്ഞ രാത്രി നീ പ്രാർത്ഥിച്ച്? അപ്പൊ ആ മുള്ളിന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യാൻ മേല്. ഇപ്പൊ ആരാ മുള്ളെന്നുള്ളതായിരിക്കും സംശയം. അത് വേണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ട. മുള്ളുണ്ടെങ്കിൽ ഓർക്കുക, നിന്നെ കുത്താൻ സ്വർഗം അനുവദിച്ചതാ. നിനക്കെതിരെ ഒരാള് ശബ്ദമുയർത്തുന്നെങ്കിൽ അതിന്റെ അർത്ഥം സ്വർഗം അപ്പോയിന്റ് ചെയ്തതാണെന്ന. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? ദൈവം അനുവദിക്കാതെ ഒരു വ്യക്തിക്ക് നിന്നോട് സംസാരിക്കാൻ കഴിയില്ല. നിനക്കെതിരെ ഒരു അപവാദം ഇറക്കുന്നതിന് മുൻപ് സ്വർഗം പറഞ്ഞിട്ടാണെന്ന് വിശ്വസിക്കണം. പ്രൈസ് ദ ലോർഡ്. എന്നാ ഞാൻ ഇതിനകത്തുനിന്നുള്ള അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം, കൂടുതൽ അപവാദം സഹിച്ചവർ കൂടുതൽ ദൈവത്തെ സ്തുതിക്കണം. ഞാൻ കൂടുതൽ ദൈവത്തെ സ്തുതിക്കും, കാരണം ഞാൻ കൂടുതൽ അപവാദം കേട്ടതാ. എന്റെ ദേശത്തിന്റെ പേര് കീഴൂരെന്നാ. കീഴൂരയുടെ ഒരു സഹോദരി ഇവിടെ ഇരിപ്പുണ്ട്. കീഴൂര് ദേശത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ അപവാദം കേട്ടത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സഹോദരിമാർ എന്നോട് പറയും, ഞങ്ങളുടെ നാട്ടുകാർ പറയും, കീഴൂരെന്ന് പറയുന്ന ഒരു ദേശത്തിന്റെ പേര് പുറത്തു വന്നത് ഷീലയിലൂടെ. ഒരെ അപവാദം കേട്ടാലെന്താ പ്രൈസ്? അപവാദം കേട്ടോ, ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്ക. അപവാദം കേട്ടാൽ ഇരട്ടി അഭിഷേകമാ. നീ കേൾക്കുന്നതിനനുസരിച്ച് അഭിഷേകം. നീ മനസ്സിനകത്ത് വേദനിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കുക, നിനക്ക് വേണ്ടി ഒരു ശമര്യക്കാരൻ പുറപ്പെട്ടിട്ടുണ്ട്. നീ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, ലോകത്തിലാരും നിന്നെ കാണാതെ മാറിപ്പോയെങ്കിൽ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ഒരു ദൂത് വിളിച്ച് പറയുക, നീ കാണാത്തൊരു ശമര്യക്കാരൻ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. നീ സഹിച്ച വേദനയ്ക്കനുസരിച്ച് നിന്റെ മുറിവിനകത്ത് എണ്ണയും വീഞ്ഞും പകരുവാൻ അവന്റെ പക്കൽ അവൻ കരുതി വെച്ചിട്ടുണ്ട്. തീർന്നില്ല, നിന്നെ കൊണ്ടാക്കേണ്ട സ്ഥലത്താക്കിയിട്ടല്ലാതെ അവൻ മടങ്ങിപ്പോകയില്ല. ഇന്ന് പകലിൽ നിന്റെ കാൽപാവിലത് കാണാൻ കഴിയുമോ? ലോകത്തിന്റെ മുൻപിൽ നീ കറുത്തവളാ, നീ വെറുക്കപ്പെട്ടവളാ. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന ചിലത് കഴിഞ്ഞ നാളുകൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് സത്യമാ. എന്നാൽ ഇന്നു പകലിൽ പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ സൗന്ദര്യം കൊണ്ടല്ല, നിന്റെ സൗന്ദര്യം കൊണ്ടോ നിന്റെ സ്വഭാവം കൊണ്ടോ അല്ല, ഖദിരമരത്തിന്റെ പലകയ്ക്കുള്ള ആരും മറയ്ക്കത്തക്ക നിലയിൽ സ്വർണം കൊണ്ട് അതിനെ പൊതിയുവാൻ സ്വർഗം പ്രസാദിച്ചു. യെസ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും പൊന്നു രാജ്യത്തെ കാണിക്കുന്നു. ഇതെല്ലാം കൂടെ വന്നപ്പോ ഇപ്പൊ നിന്റെ സൗന്ദര്യമല്ല സ്വർണമാ കാണുന്നത്. നിനക്ക് തോന്നും എല്ലാവരും ഇടുന്ന ആഭരണമൊക്കെ ഊരി ഇപ്പൊ വലിയ കാര്യമായിട്ടൊന്നും പോവാൻ പറ്റത്തില്ല, പക്ഷേ ഞാൻ കറുത്തവളാ. ഇല്ല കേട്ടോ, നിന്റെ സൗന്ദര്യം സ്വർഗം കാണുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ സൗന്ദര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ അകത്തുള്ള സൗന്ദര്യം അത് പുറത്തു വരണം. ആ അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇത്രയും വിഷമിച്ചാണേലും പിരിയൊക്കെ ഇരുന്ന് പ്ലക്ക് ചെയ്യുന്നത്. പ്രൈസ് ദ ലോർഡ്. എത്ര നേരം കുത്തി ഇരുന്നാലേ ഈ സാധനം ഒന്ന് വരച്ചു പറിക്കാൻ പറ്റും. ഇപ്പൊ പലരും മൂടാൻ പറ്റാത്ത സ്ഥലമായത് കൊണ്ടല്ലേ ഇപ്പൊ പലരും മൂടി വെച്ചേന്. എനിക്ക് ആദ്യമൊന്നും ഇത് കണ്ട അറിയത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ പഠിച്ച അമേരിക്കയെ വന്നപ്പോ കണ്ടത്. 10 മിനിറ്റ് പ്രാർത്ഥിച്ചേച്ചേ പുരിയം പ്ലക്ക് ചെയ്യാവൂ. കൃപ എല്ലാരും ഉണ്ടല്ലോ ഇവിടെ അല്ലേ, സ്തോത്രം. 10 മിനിറ്റ് പ്രാർത്ഥിച്ചേച്ചേ ക്യൂടെക്സ് വിടണം. 20 മിനിറ്റ് വേണം, കാരണം 20 വരലേ ഇടണ്ടേ. എല്ലാരും ഉണ്ടല്ലോ. ഓ, നമ്മൾ പറയുന്നത് എന്നാണെന്നറിയോ? ഇത് അമേരിക്കയാണ്, ഞങ്ങൾ ഇങ്ങനൊക്കെ ചെയ്തില്ല, ഞങ്ങളുടെ ഡ്യൂട്ടിയിലുള്ളവർ ഞങ്ങളെ അംഗീകരിക്കത്തില്ല. ചുമ്മാ പറയല്ലേ, ഇതൊക്കെ ഇടാഞ്ഞിട്ട് ഞങ്ങളെയൊക്കെ അംഗീകരിക്കും അല്ലേ പെണ്ണമാമേ? അംഗീകരിക്കുന്നത് നിന്റെ ക്യൂടെക്സ് കണ്ടല്ലോ, നിന്റെ ദൈവകൃപ കണ്ട. ഒരു ശാന്തമാമ ഉണ്ടായിരുന്നു, വന്നിട്ടുണ്ടോന്ന് അറിയത്തില്ല. പ്രാർത്ഥിച്ചപ്പം മരിച്ചവർ ചാടി എണീറ്റെന്ന് പറഞ്ഞു. അന്നേരം മുതൽ ഹോസ്പിറ്റലിൽ അങ്ങ് അംഗീകരിക്കാൻ തുടങ്ങി. മനസ്സിലായില്ല, നീ പ്രാർത്ഥിക്കുമ്പോ ചിലത് സംഭവിക്കുമെങ്കിൽ ചിലത് നിന്നെ അംഗീകരിക്കാൻ പോവാ. ഇതൊക്കെ വലിച്ചു വരച്ച് വേദന എടുത്തിട്ട് വേണ്ടെന്നേ അംഗീകാരം. പിണങ്ങിയാലും അടുത്ത യൂണിയൻ ക്രിസ്ത്യൻ വിമൻസ് ഫെലോഷിപ്പിന് ഞാൻ വരും, പക്ഷെ നിങ്ങൾ പുരിയാൻ പറിക്കാതെ വരണം. IPC കോൺഫറൻസിന് ഒരു സായിപ്പ് പ്രസംഗിക്കാൻ വന്നു. അദ്ദേഹം തന്റെ സാക്ഷ്യം പറഞ്ഞപ്പോ അദ്ദേഹം പറയുക, ഞങ്ങളുടെ പിതാക്കന്മാർ പെന്തക്കോസ് ഉപദേശത്തിൽ ഞങ്ങളെ മുറുകെ പിടിക്കാൻ അനുവദിച്ചു. ഞായറാഴ്ച രാവിലെ ഒരു വർത്തമാനപത്രം വായിക്കാൻ ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെ സമ്മതിക്കത്തില്ലായിരുന്നു. ഒരു ബോൾ എടുത്തിങ്ങനെ എറിയാൻ സമ്മതിക്കത്തില്ലായിരുന്നു. മലയാളികളെല്ലാരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? പ്രൈസ് ഗോഡ്. നമുക്ക് ആകെ കിട്ടുന്ന ഒരു ദിവസം ഞായറാഴ്ച, അന്ന് ക്രിക്കറ്റിന് പോണോ പിക്നിക്കിന് പോണോ? കൃപ. ഇവിടെ അമേരിക്കയിലൊന്നും പറ്റിയായിരുന്നു പറഞ്ഞപ്പോ ഇവിടുത്തെ സായിപ്പ് പറയാൻ ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നതെന്ന്. പിന്നെ ആരെയും കാണിക്കുന്നേ? പ്രിയമുള്ളവരെ, ഒറ്റ ജീവിതമുള്ളത് കർത്താവിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നതായിരിക്കും. അതുവിധം കാണിച്ച് മറ്റുള്ള ലോകജാതികളെ പോലെയാകാൻ നിനക്കും എനിക്കും അവകാശമില്ലെന്ന്. നീ കറുത്തവളാണെന്നൊക്കെ നിനക്ക് തോന്നുന്നതല്ലേ? നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപ പുറത്തു വരുമ്പോൾ നീ ആരാണെന്ന് ലോകം അറിയാൻ പോകുക. പ്രൈസ് ഗോഡ്. നിന്റെ പുറമേ ഉള്ള സൗന്ദര്യം നീ കാര്യമാക്കാതിരിക്കാമെങ്കിൽ നിന്റെ അകത്തെ സൗന്ദര്യം അവൻ വർദ്ധിപ്പിക്കും. എല്ലാരും ഒന്ന് യോജിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഈ കാലഘട്ടത്തിന് ചേർന്ന ഉപദേശമൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ തുള്ളിച്ചാടിയന്. പ്രൈസ് ദി ലോർഡ്. തുള്ളിയില്ലെങ്കിലും കുഴപ്പമില്ല, പിരിയമ്പളക്കിയായിരുന്നു അവൻ. ഞങ്ങളുടെ നാട്ടിലൊരു സഹോദരി, വേറൊന്നും പറയത്തില്ല, സഹോദരി ക്യാൻസർ വന്ന് ഈ മുടിയും പുരികും എല്ലാം കൂടെ പോയി. അപ്പൊ ഞാനൊരു മീറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോ സഹോദരിമാരൊക്കെ ഇങ്ങനെ പിരിയമ്പളക്കിയതിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ പരിശുദ്ധാത്മാവിനോട് പറയാ, ഞാൻ അത് ചെയ്യാഞ്ഞോണ്ടല്ലേ ഇവരിത് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. ഞാൻ ചെയ്യുവാണെങ്കിൽ ഓരോ നല്ല പറിക്കുന്ന മുഴുവൻ അങ്ങ് പറിച്ചു കൊടുക്കും. എന്തിനാ സഹോദരിമാരെ മക്കളെ കുറ്റം പറയുന്നേ? നമ്മൾ ശരിയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കും. നമ്മൾ ദൈവകൃപയിൽ നിന്നാ നമ്മുടെ കുഞ്ഞുങ്ങൾ നിൽക്കും. ഞാൻ നാട്ടിൽ പറയുന്ന ഒരു കാര്യം പറയാം, നമ്മൾ പ്രശ്നത്തിന്റെ നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുക്ക പോകാമെങ്കിൽ നമ്മുടെ മക്കള് പ്രൈം മിനിസ്റ്ററിന്റെ അടുക്ക പോകും. നമ്മൾ പ്രശ്നത്തിന്റെ നടുവിൽ മുട്ടുകൂത്തുന്നത് കാണാമെങ്കിൽ അവൻ അടുത്ത മുറി മുട്ടുകൂത്തും. ഹല്ലേലൂയ. എവിടെയാ വേണ്ടേ? എനിക്കൊരു കസേര കിട്ടിയാൽ മതി, കസേര തരും, പക്ഷെ ഒരു കാലം ഒടിഞ്ഞതായിരിക്കും. ഇപ്പൊ സ്ഥാനത്തിന് വേണ്ടിയുള്ള പ്രശ്നമാണ് ഇപ്പൊ നടക്കുന്ന മുഴുവൻ. സൗന്ദര്യം നഷ്ടപ്പെട്ട് കറുത്തവൾ ഒതുങ്ങിയിരിക്കുന്നേ, ഇലക്ഷന് വേണ്ടിയൊക്കെ വാരി അങ്ങ് എറിയുമല്ലേ. ഇപ്പൊ ആൾക്കാർക്കൊരു സംശയം, ഞാൻ എങ്ങാനും ഇലക്ഷൻ നിൽക്കുമോ? കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് എനിക്കൊരു ലേഖനം വന്ന എന്റെ ഇമെയിലില്, ഈ സ്ത്രീ ആര്? ഞാൻ വായിച്ചപ്പം സ്റ്റേജുകൾ ഇളക്കുന്ന സഹോദരിമാർ ആരായിരിക്കും അടുത്ത ഇലക്ഷന് നിൽക്കുന്നത്? അപ്പോഴാണ് ഞാൻ ഇതിനെ കുറിച്ച് ഓർക്കുന്നത്. തിരിച്ച് ഇമെയിൽ അയച്ചു, ഞാനല്ല, എനിക്ക് സമയവുമില്ല. കസേര മനുഷ്യൻ തന്നാ നാളെ അതിന്റെ ഒരു കാലം ഒടിച്ചു കളയും. നിനക്ക് ദൈവം തരുന്ന സ്ഥാനമാ വലുത്. ലോകത്തിലെ സ്ഥാനമാനങ്ങൾ ചവറാണെന്ന് അനുഭവിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ സൗന്ദര്യമോ നിന്റെ സ്ഥാനമോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. നിന്റെ കുടുംബശ്രേഷ്ഠ ദൈവത്തിന് വിഷയമല്ല. പകലോ മറ്റം കുടുംബത്തിൽ പറന്നാലും നീ കുരിശുമൂട്ടി കുടുംബത്തിൽ വന്നില്ല, ശരിയാവത്തുമില്ല. മനസ്സിലായോ? മടങ്ങി വരാം. മടങ്ങി വരുന്നതാ നല്ലത്. കർത്താവേ, എനിക്ക് നീ മാത്രം മതിയെന്ന് ഗിറ്റാർ വായിക്കാമെങ്കിൽ ആ പാട്ടിന് നല്ല സുഖ. നീ മാത്രം മതി, എന്ത് നന്നായിട്ടാ പാടുന്നത്. ഇറങ്ങിയേ ചോദിക്കണം, മോളെ നിനക്ക് നീ മാത്രം മതിയോ? ഇല്ല, ഇതും കൂടെ വേണം. പാടുന്നതൊക്കെ വെച്ച് കണക്ക് പറയേണ്ടി വരും കേട്ടോ. ചില പാട്ടൊക്കെ നമ്മളങ്ങ് മിണ്ടാതിരുന്നാലും കുഴപ്പമില്ല. ലോകം എനിക്ക് വേണ്ട. ആർക്ക്? വീട്ടിലെ ക്ലോസറ്റ് തുറന്നു നോക്കണം ലോകം വേണോന്നറിയണമെങ്കിൽ. കുട്ടി ശീമാട്ടികളൊക്കെ വീട്ടിൽ കിടക്കുമ്പോ എനിക്ക് ലോകം വേണ്ടെന്ന് പാടല്ലേ, അവര് പാടിക്കോട്ടെ. കൃപ, ഇവള് പറയുക, ഞാൻ കറുത്തവള, എനിക്ക് സൗന്ദര്യമൊന്നുമില്ല, പക്ഷേ എന്റെ അകത്തുള്ള സൗന്ദര്യം നീ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഒന്നാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പ്രമാണത്തിനു വേണ്ടി ശലോമോൻ രാജാവിന്റെ കൊട്ടാരത്തെയും അതിനകത്തെ സകല സുഖ സൗകര്യങ്ങളെയും വേണ്ടെന്നു വെച്ച എന്റെ കാന്തയെ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനായ കർത്താവിന്റെ രക്തം കൊടുത്തു വീണ്ടെടുക്കപ്പെട്ട മണവാട്ടി ഒറ്റ ഒരാളെ ഉള്ളു കേട്ടോ, ഒരുപാടില്ല. ആ മണവാട്ടിയെ നോക്കിക്കൊണ്ട് പറയുക, നിന്നെ ഞാൻ ഏതിനോടാണ് ഉപമിക്കണമെന്ന് അറിയാമോ? നീ ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയാണെന്ന്. ഇത്രയും പെൺകുതിരകൾ ഇവിടെ ഇരിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എന്നെ ഒരു സ്വോത്രം ഇല്ലത്. ഇപ്പൊ ദൈവദാസന്മാർ പിണങ്ങിപ്പോയിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം, അവർ ചിലപ്പോ ഇറങ്ങിപ്പോ. ഫറവോന്റെ രഥത്തിന് പെൺകുതിര മതിയെന്ന് ഓ നിങ്ങൾ പോലും പറയത്തില്ല സ്വോത്രം. പെൺകുതിരയ്ക്ക് വിശേഷതയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിനങ്ങളിലാണ് അത് കേട്ടത്. ഞാൻ പെട്ടെന്നാന്ന് പറഞ്ഞിട്ട് എന്നെ സന്ദേശത്തിലേക്ക് വരാം. അടച്ചു കെട്ടിയ മതിലിനകത്ത് കുതിരകളെ പരിശീലിപ്പിക്കും. മിസ്രൈമിലാണ് ഏറ്റവും നല്ല കുതിരകളുള്ളത്. അതുകൊണ്ടാണ് ദൈവം ശലോമോനോട് പറഞ്ഞു, നീ കുതിരയെ കൂടുതൽ എടുക്കാൻ പോകരുത്, എടുക്കാൻ പോയാൽ നീ ഭാര്യമാരെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് കുതിര തപ്പിപ്പോയ ഒത്തിരി ഭാര്യമാരായി പോയത്. ഈ കുതിരകളെ മിസ്രൈമില് അവരെ പരിശീലിപ്പിക്കും. 4 വശവും അടച്ചു കെട്ടിയ മതിലിനകത്തിട്ട് താളങ്ങൾ കൊണ്ടായി കുതിരയെ പഠിപ്പിക്കുന്നു. 3 താളങ്ങൾ അവരെ പഠിപ്പിക്കും. 1-ാമത്തെ താളത്തിന് സ്റ്റാർട്ട് ചെയ്യണം. 2-ാമത്തെ താളത്തിന് അവിടെ എവിടെ വെച്ച് കേട്ടോ അവിടെ നിൽക്കണം. 3-ാമത്തെ താളം അടിക്കുമ്പോൾ ഇവൻ മടങ്ങി പരിശീലകന്റെ അടുത്ത് മടങ്ങി വരണം. 1-ാമത്തെ താളം റെഡിയാ, എല്ലാരും ഓടാൻ റെഡിയാ, പക്ഷെ 2-ാമത്തെ താളം കേൾക്കുന്നില്ല, ഇപ്പൊ നിൽക്കുന്നില്ല. 3-ാമത്തെ താളം കേൾക്കാറേ ഇല്ല. പരിശീലകന്റെ അടുക്കലേക്ക് എപ്പോഴേ പോയി, മനസ്സിലായില്ല, മനസ്സിലായിക്കോളൂ ഞാൻ പോയി കഴിയുമ്പോ. ഈ പരിശീലനത്തിനകത്ത് എത്ര പ്രാവശ്യം ഈ വിസിലടിച്ചിട്ട് നീ ഇത് പഠിക്കുന്നു, അതുവരെ ഈ താളം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. രക്ഷിക്കപ്പെട്ട് 30 വർഷമായിട്ടും പഠിപ്പീര് തീർന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം താളം മനസ്സിലായിട്ടില്ലെന്ന. കൃപ, ഹല്ലേലൂയ. എനിക്ക് മാത്രം എന്താ കർത്താവേ, താളം പഠിച്ചില്ല. താളം പഠിച്ചോണ്ടിരിക്കുക, 2010 മിക്കവാറും തീരും. ഇത് കഴിയുമ്പോൾ മൂന്ന് വശവും മതിലുകളാൽ അടച്ചിട്ട് നാലാമത്തെ വശം നൈൽ നദിയിലേക്കുള്ള ഗേറ്റുള്ള മറ്റൊരു സ്ഥലത്തേക്ക് വിടും. ഏഴ് ദിവസം മുതിര മാത്രം കൊടുക്കും, വെള്ളം കൊടുക്കാതെ. വെള്ളം കുടിക്കാതെ ഈ മുതിര തിന്നുമ്പോഴും ഗേറ്റിൽ കൂടെ വെള്ളം കാണാം, കൊടുക്കത്തില്ല. ഏഴാമത്തെ ദിവസം വിസിലടിക്കുന്ന ദിവസാ. ഒന്നാമത്തെ വിസിലടിക്കുമ്പം എന്ത് വന്നാലും വേണ്ടില്ല, വെള്ളം കുടിക്കുമെന്നും പറഞ്ഞു ഈ ഗേറ്റ് തുറക്കുന്ന വഴി ഒരു ഒറ്റ ഓട്ടമാണ്. വെള്ളത്തിന്റെ അടുക്ക ചെല്ലുമ്പോ പരിശീലകൻ രണ്ടാമത്തെ വിസിലടിക്കും, വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. ഓ, ഇത്രയും കഷ്ടപ്പെട്ട വെള്ളത്തിനടുക്ക ചെന്നതല്ലേ, ഉടൻ മൂന്നാം വിസിലടിക്കും, മടങ്ങി വരണം. മൂന്നാമത്തെ വിസിലിനടിച്ച് മടങ്ങി വരുന്ന കുതിരകൾ പെൺകുതിരകളായിരിക്കും. ആ പെൺകുതിരകൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച മനോഹരമായ വെള്ളം പരിശീലകന്റെ അടുത്തുണ്ട്. തൂത് മനസ്സിലായോ? നൈൽ നദി കണ്ടുകൊണ്ട് നീ വെറുതെ വിഷമിക്കേണ്ട, നിനക്കുള്ളത് ഇവിടെ കരുതി വെച്ചിട്ടുണ്ടെന്ന്. വിസിലടി കേട്ട് പ്രമാണത്തിനകത്ത് നിന്ന് ദൈവശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന നീ മടങ്ങി വരാമെങ്കിൽ നിനക്ക് വേണ്ടത് മുഴുവൻ കരുതി വെച്ച ഒരു സ്വർഗത്തെയാ നീ സേവിക്കുന്നറിയും. നീ ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയാ കേട്ടോ. ക്ഷീണമുണ്ട്, നടക്കാൻ മേല, പഴയ പോലെ ഉറക്കളച്ച് പ്രാർത്ഥിക്കാൻ മേല, സാരമില്ല, ഇന്നും നീ പെൺകുതിരയാ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിന് നിന്നെ കാണുന്ന ഒരു പെൺകുതിരയായിട്ട്, നീ ചിലവിനെ തകർക്കുന്നതായിട്ട്, ആത്മാവിൽ നിന്റെ മേൽ പകരപ്പെട്ട ദൈവശക്തി വെളിപ്പെടുത്താനുള്ള അനുഭവങ്ങൾ സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് പകലിൽ വിശ്വസിക്കുന്ന ദൈവമൈതലേ, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമൈതലേ, നീ ഒരു പെൺകുതിരയാണ്, മറക്കരുത്. നിന്നെ കൊണ്ട് ദൈവത്തിന് ചിലതിനെ തകർക്കാൻ ആഗ്രഹമുണ്ട്. ദൈവദാസി ഇവിടെ പറഞ്ഞു, പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിപ്പിൻ. യഹോവ ആകാശത്തിൽ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ, അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പെയ്യിച്ചു കൊടുക്കും. ഏത് സസ്യമാണേലും കുഴപ്പമില്ല, കർത്താവിനെ അങ്ങ് അംഗീകരിച്ചാൽ മതി. മഴ വേണോന്ന് പറയണം, പിന്മഴയുടെ കാലമാണേലും അപേക്ഷിക്കാതെ കിട്ടത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? കാലം മഴയുടേതാകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നില്ല. ഇല്ല, ഇന്ന് പകരം നീ അപേക്ഷിക്കാമെങ്കിൽ നിന്റെ മേൽ അവനെ ശക്തി പകരാൻ പോകുക. ഇന്നൊരു പിന്മഴ നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുക. യെസ്, പിന്മഴ പെയ്തു കഴിയുമ്പോൾ അടുത്ത വാക്യം ഇങ്ങനെയാ, അവൻ യഹൂദാഗ്രഹത്തെ സന്ദർശിച്ച്, യഹൂദാഗ്രഹമായ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അതിനെ പടയിൽ മനോഹര തുരകമാക്കും. എന്ന് പറഞ്ഞാ, മഴ പെയ്യുന്നതിന് മുമ്പ് നീ ആടായിരുന്നു, ഒരു കഴിവില്ലാത്ത ഒരാളാ, പക്ഷെ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ നീ ഒരു കുതിരയായി മാറി. മനസ്സിലായിട്ടുണ്ടോ? പിന്മഴയുടെ കാലത്ത് നീ അപേക്ഷിക്കാൻ ധൈര്യപ്പെടാമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ മഴ നിന്റെ മേൽ പെയ്തു കഴിയുമ്പോൾ നീ ആട്ടിൻകൂട്ടത്തിന്റെ ബലഹീനതയൊക്കെ വിട്ട് നീ കുതിരയെ പോലെ തുടിച്ചു ചാടുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിൽ ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ സ്വർഗത്തിന് നിന്നെ ഒരു കുതിരയാക്കാൻ പദ്ധതിയുണ്ട്. നിന്റെ മേൽ ഒരു അഭിഷേകം പകരാൻ പദ്ധതിയുണ്ട്. പട്ടണത്തെ ഇളക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവ് നിന്റെ മേൽ പകരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിച്ചേറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ധകാര ശക്തികൾക്കെതിരെ ആത്മാവിൽ പോരാടുവാൻ സഹോദരിമാരെ ആത്മാവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാ നമ്മൾ. ഹല്ലേലൂയ. നമ്മുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വല്ലതും മനസ്സിലായിട്ടാണോ നമ്മൾ യുദ്ധത്തിൽ നിൽക്കുന്നത്? കേരളത്തിലെ ഒരു നല്ല ദൈവദാസൻ വഴി, അവനക്കാരനായ ദൈവദാസൻ, 15 വർഷം മുമ്പ് അദ്ദേഹത്തെ ഒരാൾ കണ്ടേച്ച് ആ മനുഷ്യനെ കുറിച്ച് ഒരു വിലയിട്ടു. 15 വർഷം കഴിഞ്ഞ് കണ്ടപ്പം ഈ മനുഷ്യനോട് ചോദിച്ചു, അപ്പൊ നിങ്ങൾ ഇതുവരെ ഒന്നും ആയില്ലേ? അപ്പൊ അദ്ദേഹം എന്തോ പ്രതീക്ഷിച്ചേ. അല്ല, ഞാനോർത്ത് നിങ്ങളിപ്പോ വല്ല PYP സെക്രട്ടറി ആയിട്ടൊക്കെ. ആ ദേവദാസൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാ, എന്റെ വിളി എന്താണെന്ന് എനിക്കറിയാം. വിളി മറക്കല്ലേ? അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുതിയ, ശക്തനായൊരു ദേവദാസൻ, അദ്ദേഹം എഴുതിയ ഒരു കാര്യം ഇങ്ങനെയാ, യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യാൻ തോക്കും കൊണ്ട് ഓടുക. ഒരുപാട് പേര് തോക്കും കൊണ്ട് ഇങ്ങനെ പോവാ. അതിനിടയ്ക്ക്, ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പോകുന്ന ഒരു പടയാളിയെ ഒരാൾ തട്ടി വിളിച്ചു പറഞ്ഞു, അല്ല ഒന്ന് നിൽക്കണേ, നിങ്ങളുടെ ഷൂ നന്നായിട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട്, അതിനൊരു അനുമോദനയോഗം ഇവിടെ ഉണ്ടെന്ന് കേറിട്ട് പോകണം. എന്നാ ഇതിന് തോക്ക് ഇവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്ത് തോക്ക് വെച്ച് ഇപ്പൊ അനുമോദന യോഗത്തിലാ. മനസ്സിലായില്ല, നന്നായി. ഇന്ന് പലരും ഷൂ പോളിഷ് ചെയ്തതിന്റെയും ചുരിദാർ നന്നായതിന്റെയും ഒക്കെ അനുമോദന യോഗത്തിലാ. നല്ലതാ, പക്ഷേ യുദ്ധം മറക്കരുത്, ലക്ഷ്യം മറക്കരുത്. ലക്ഷ്യം നിത്യതയാണ്, മറക്കരുത്. നിന്നെ ഇവിടെ ഉപയോഗിക്കുന്നതിന്റെ ഉദ്ദേശം അവിടെ വല്ലതും തരാന്. ഇവിടെ കിടന്ന് ഉറങ്ങിയച്ച് എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ദേവദാസി പറഞ്ഞു, ദേവി ഏത് യോഗത്തിനിടെ ഉറങ്ങുന്നവരെ പേര് വിളിച്ച് വഴക്കുണ്ടാക്കരുത്. ഞാൻ ചോദിച്ചു, അതെന്നാ? അവർ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുവാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവര് സ്തുതിക്കാനല്ലേ അങ്ങ് പോന്നെ? ഇല്ല, അവർക്ക് അവിടെ ഉറങ്ങാനൊരു സമയം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഉറങ്ങുന്നവരെ ആരെയും ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. കൃപ, നമുക്ക് ഇവിടെ ഒന്നും നേടാനില്ല. ഇവിടെ എന്തൊക്കെ ഉണ്ടെങ്കിലും അങ്ങ് ചെന്നില്ല, കിട്ടത്തുമില്ല. പ്രതിഫലം പ്രാപിക്കാൻ പോവാണ്ടിരിക്കുക, പക്ഷെ ചെല്ലാതെ കിട്ടുമോ? ഇന്നലെ ഒരാള് സംസാരിച്ചപ്പോ പറഞ്ഞു, സിസ്റ്റർ പറയുന്നുണ്ട് പ്രതിഫലം പ്രാപിക്കാൻ ചേർന്ന്, ചെന്നിട്ട് വേണ്ട കിട്ടാൻ. പാസ്പോർട്ടും വിസയും ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാ ഇപ്പൊ ഒരു പിടിയില്ലാതിരിക്കുക. കൃപ, ഇത്രയും കാര്യം സത്യമാണെന്ന് ഓർക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എന്താ അതിനു വേണ്ടി ചിലരെയും കൂടെ ഒരുക്കണം കേട്ടോ. ഈ പട്ടണത്തിനകത്ത് ചിലത് കിടപ്പുണ്ട്, അത് അടുത്ത വാക്യത്തിൽ പറയാൻ പോന്നെ. എന്നാൽ ഈ പെൺകുതിര എന്ന് പറഞ്ഞാൽ ശക്തിയുള്ള കുതിരയാ. പരിശീലകൻ പറയുന്നത് അനുസരിക്കുന്ന കുതിരയെ, പ്രമാണത്തിനകത്ത് നിൽക്കുന്ന ചില പെൺകുതിരയെ, നീ രാജാവിന്റെ രഥം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടയാളാ. നീ നടന്നു പോകുമ്പോൾ നിന്നെ കാണുന്നവർ പറയും, യേശുവിനെ വഹിക്കുന്ന കുതിരയായത്. യേശു നിന്റെ അകത്തുണ്ടെങ്കിൽ നീ പറയുന്ന വാക്കിനകത്തറിയാം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറയാൻ എത്ര പ്രാവശ്യം കർത്താവ് നാവോട് പറഞ്ഞതാ? മനസ്സിലാകുന്നില്ല. ക്യാൻസർ ആയ ഒരാള് നിന്റെ അടുക്ക പ്രാർത്ഥനയ്ക്ക് വന്നപ്പോ പറയുവാ, ശ്രീത്രായിലെ നമ്പർ ഞാൻ തരാം, നല്ല ഡോക്ടറുണ്ട്. ഹാ, ശ്രീത്ര ഹോസ്പിറ്റലിലെ നല്ല ഡോക്ടറിന്റെ നമ്പർ ഞാൻ തരാം. കർത്താവ് വിട്ട് എന്തിനാന്നറിയാവോ? നീ ഒന്ന് മുട്ടുമടക്ക്, നീ കൂടെ അന്നിരിക്ക, ഞാൻ സൗഖ്യദായകനാണെന്ന് നിന്റെ നാവിലൂടെ ഞാൻ വെളിപ്പെടുത്താൻ പോകുകയാ. വിശ്വസിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പെൺകുതിരയെ ഉപയോഗിക്കാൻ പോകുകയാ. നീ പറഞ്ഞാൽ രോഗ സൗഖ്യം നടക്കും, നീ പറഞ്ഞാൽ ചിലത് അഴിയും, വർഷങ്ങളായി ബന്ധിക്കപ്പെട്ട ചിലത് അഴിയാൻ പോകുകയാ. നീ ഒന്ന് പറയാമോ? ഹല്ലേലൂയ. കുതിരയെ വല്ലയിടത്തും ഒതുക്കി വെക്കാൻ പറ്റൂ? കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പ്രയർ ലൈനിൽ ഒരു ഉദാഹരണം പറയുന്നത് കേട്ടു. ഒരു അലക്കുകാരനും അലക്കുകാരിയും വർഷങ്ങളായി വിഴുപ്പ് ചുമന്ന് അവരും മടുത്തു. അവർ വിചാരിച്ചൊരു കുതിരയെ മേടിച്ചേക്കാം, കുതിരയെ മേടിച്ചേക്കാന്ന് പറഞ്ഞ് കുതിരയെ മേടിച്ചോണ്ട് വന്ന് പിറ്റേ ദിവസം ഒരു പുള്ളി ഇച്ചിരി ഗമേല, കുതിരയുടെ പോലത്തെ തുണിയൊക്കെ ഇപ്പൊ വെച്ചോണ്ട് പോകുന്നത്, പഴയ പോലെ അല്ല. കുറച്ചങ്ങ് ചെന്നപ്പോഴാ ഈ കുതിരകൾ പുറപ്പെടുന്ന ഒരു ശബ്ദമുണ്ട് യുദ്ധത്തിന്. അത് കേട്ടത് കുതിര വിഴുപ്പുമായിട്ടൊരു ഒറ്റ ഓട്ടം, മനസ്സിലായില്ല. പഠനം ഏതാന്ന് വെച്ചാൽ അങ്ങോട്ടേ പോവുള്ളൂ, ഒതുക്കി അവനോ നിൽക്കുവോ? നീ വിഴുപ്പ് ചുമക്കാനൊക്കെ ഒരു സമയത്ത് നിന്നെ വിട്ടുകൊടുത്താ നല്ലതാ, പക്ഷെ നിന്റെ മേലുള്ള വിളി ഏതാന്നറിഞ്ഞാൽ നീ ഉമ്മ ഇങ്ങനെ ഇരിക്കത്തില്ല, ഇരിക്കത്തില്ല. വിളി മനസ്സിലായ ഇങ്ങനെ ഒതുങ്ങാനൊക്കത്തില്ലെന്ന്. കുടുംബത്തിനകത്ത് ഒതുങ്ങുന്ന സഹോദരി, കുടുംബം വിട്ടേച്ചുള്ള ശുശ്രൂഷയല്ല ഞാൻ പറയുന്നത്, ദൈവം നിന്നെ ഏൽപ്പിച്ചതിലേക്ക് നീ മടങ്ങി വരണം. സമയം പോണല്ലോ. ഒരു കാര്യം പറയാം, ഏൽപ്പിച്ചത് ചെയ്തില്ലെങ്കിൽ തിരിച്ചു വിളിക്കും. പ്രൈസ് ഗോഡ്. ക്യാൻസറിൽ നിന്ന് സൗഖ്യമായ ഒരു സഹോദരി എനിക്കറിയാം, അവളുടെ ബ്രസ്റ്റ് എടുത്തു കളഞ്ഞു, അവള് സൗഖ്യമായി. ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ അവളെ കൊണ്ടുപോയി പ്രസംഗിക്കുന്നിടത്ത്. ഞാൻ പറഞ്ഞു, കുഞ്ഞ നീ വണ്ടിക്കൂലി എടുക്കണ്ട, നീ എന്റെ കൂടെ വന്നാ മതി, എന്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ 10 മിനിറ്റ് ഞാൻ നിനക്ക് തരാം. രണ്ടു ദിവസം വന്നു, മൂന്നാം ദിവസം പറഞ്ഞു, ഓ ആദ്യം പറഞ്ഞു ഞാൻ പാരമ്പര്യ പെന്തക്കോസ്തുകാരി, എനിക്കിപ്പോ പറയാൻ സാക്ഷിയൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴൈസ് ഇത് കൊടുത്തോയി, മനസ്സിലായില്ല. പേടിക്കണ്ട, നമ്മളാരും അങ്ങനെയുള്ളവരല്ലല്ലോ, പിന്നെ ഭയപ്പെട്ടിരിക്കുന്നു. 10 മിനിറ്റ് തരാന്ന് പറഞ്ഞു രണ്ട് സ്ഥലത്ത് പോയി സാക്ഷ്യം പറയപ്പിച്ചു. മൂന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, എന്റെ കുഞ്ഞ നീ എന്നോടൊന്ന് വാ, നീ ജീവിച്ചിരിക്കുന്ന ലോകം അറിയട്ടെ. വന്നില്ല, പക്ഷെ ഇപ്പൊ ഞാൻ പോരുന്നതിന് ഒരു 5-6 മാസം മുമ്പ് ശവടക്കം നടത്തിയാ പോകുന്നത്. ഞാൻ പ്രാർത്ഥിച്ചപ്പോ കർത്താവിനോട് പറഞ്ഞു, നീ പോയി പലപ്പോ വിളിച്ചില്ലേ, വിളിച്ചു. നീ അവളോട് ഒന്ന് പറ, സൗഖ്യമായതുകൊണ്ട് എനിക്ക് എന്നാ പ്രയോജനം ചോദിക്കാൻ പറഞ്ഞു. സാക്ഷ്യം പറയുന്നില്ലെങ്കിൽ നീ വീണ്ടും രോഗിയാകും, മരിച്ചു പോകും എന്ന് പറയാൻ പറഞ്ഞു. അച്ഛനോട് ഞാൻ പറഞ്ഞു, വീട്ടിലെ അച്ഛനോടെ അച്ഛൻ പറഞ്ഞു, മിണ്ടിപ്പോരെന്ന് പറഞ്ഞോട്, ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ സൗഖ്യമായിരിക്കുന്ന ഒരു പെങ്കൊച്ച, നീ എന്ന് ആവശ്യമില്ലാത്ത പറഞ്ഞേച്ച് ഇനി പ്രശ്നം ഉണ്ടാക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ഞാൻ പറയും, നീ മരിച്ചു പോവെന്ന് പറഞ്ഞാ അവരെന്നെ നടത്തി വിടുവോ? പിന്നെ നടന്നല്ലേ ഞാൻ പോകുന്നത്. ഞാൻ അവിടെ ചെന്നൊരു മയത്തില്, നീ വീണ്ടും രോഗിയാകും കുഞ്ഞെ, സാക്ഷ്യം പറയാം, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ കരം ഭാരമാകും. നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ അറിയാമല്ലോ, ഒത്തിരി ഭാഷകള്, പാപം എന്നുള്ളതൊക്കെ പറയാം, ബലഹീനത എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഡൈല്യൂട്ട് ചെയ്ത് കേൾക്കുന്നവർക്കും വലിയ കുഴപ്പമില്ല, നമുക്കും പറയാനൊരു സുഖം. ഒരു ഡൈല്യൂട്ട് ചെയ്തൊക്കെ പറഞ്ഞു, കുഞ്ഞെ ഇത് കുഴപ്പമാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓ, ഈ സാക്ഷ്യം കേട്ടപ്പോ റാന്നിയിലൊരു സഹോദരി പറഞ്ഞു, അത് എന്നോടാണ്, ഞാൻ ഇന്ന് പൊക്കോളാന്ന്. ആരെങ്കിലും പറയണ്ടോ ദൈവം എന്തിനാ സൗഖ്യം തന്നേ? നല്ല കറി ഉണ്ടാക്കാൻ അറിയാവുന്ന സഹോദരിമാർ ഇവിടെ ഇരിപ്പുണ്ട്. ഇടയ്ക്ക് സൗഖ്യമായത് നല്ലൊരു കറി അച്ഛനും വെച്ചു കൊടുക്കാനാണോ? വെറുതെയാ. ആ കറി കൊണ്ട് ഒരു ഫലവും ഇല്ല. നിത്യത കറി കൊണ്ട് പ്രയോജനമില്ലാത്തൊരു നിത്യതയിലേക്കാ പോന്നേ. നിന്നെ ഏൽപ്പിച്ചതിലേക്ക് നിന്നെ കൊണ്ടുവരാനാ ഈ ക്യാൻസർ നിനക്ക് വന്നത്. പ്രൈസ്തല്ലോ. നീ കുതിരയാണെന്നുള്ള ബോധ്യം നിന്റെ അകത്ത് വരുത്താനാ നിന്റെ വീട്ടിലാ പ്രശ്നം തന്നേ. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ നിന്റെ വീട്ടിൽ എന്താ ഇത്? പറ മറുപടി. നീ കുതിരയാണെന്ന് തെളിയിക്കാനാ, നീ കുതിരയാണെന്ന് തെളിയിക്കാനാ, നീ പറഞ്ഞാച്ചത് നടക്കുമെന്ന് തെളിയിക്കാനാ, നിന്റെ മേലുള്ള അധികാരം വെളിപ്പെടുത്താൻ
വെളിപ്പെടുത്താനാ, ചിലതിനെ വഹിക്കാനുള്ള കൃപ നിനക്കുണ്ടെന്ന് വെളിപ്പെടുത്താനാ.
പറഞ്ഞ വാക്യത്തിലേക്ക് മടങ്ങി വരിക. അരുണോദയം പോലെ ശോഭ, ക്രൈസ്തലോ. സഭയുടെ ഗാംഭീര്യത്തെ കുറിച്ച് പറയുക, മഹാശക്തിയുള്ള ദൈവസഭയെ കുറിച്ച് പറയുക. നിനക്കരുണോദയം പോലെ ശോഭയുണ്ട്. അരുണോദയം എപ്പോഴാ? ഇരുട്ടിനകത്ത സൂര്യനും വന്നം കുതിക്കുന്നു. പട്ടണത്തിനകത്ത് ഇരുട്ടിൽ കിടക്കുന്ന ചിലതുണ്ടെന്ന് ആത്മാവിൽ കാണുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിക്കാവോ?
വർഷങ്ങളായി ഇരുട്ടിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന, പാപത്തിന്റെ അന്ധകാരത്തിൽ കിടക്കുന്ന ചിലതിന്റെ അടുക്കൽ ദൈവസഭ ഒരു വെളിച്ചമായി തീരണമെന്ന്.
ഞങ്ങളെല്ലാ മാസവും ടൈത്ത് കൊടുത്ത ഒരാളിനെ സഭയിലാക്കിയിട്ടുണ്ട്. പുള്ളിയാണ് ഞങ്ങളുടെ വെളിച്ചം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായി എല്ലാവർക്കും? നിന്റെ ടൈത്ത് ദൈവത്തിന് വേണ്ട. ഇന്ന് പകൽക്കാരൻ ഒന്നീ കൊണപ്പെടണം. ടൈത്ത് അല്ലേ കൊടുക്കണ്ട? ടൈത്ത് കൊടുത്തേച്ച് നീ മാറിയിരുന്ന് ചിരിക്കാനില്ല. നിനക്കൊരു വെളിച്ചം അകത്തുണ്ടെന്നറിയാവോ?
നിന്റെ അകത്തൊരു വെളിച്ചമുണ്ടെന്നറിയാവോ? ലോകത്തിൽ ആർക്കും തരാത്തൊരു വെളിച്ചം ദൈവവൈദ്യം നിന്റെ അകത്തുണ്ട്. ഞാൻ തെളിയിക്കാം. നിന്റെ കയ്യിലെ വര പോലെ വരയുള്ള ഒരാളിനെ നിനക്കൊന്ന് കാണിക്കാവോ? നിന്റെ DNA പോലെ DNA ഉള്ള ഒരാളെ കാണിക്കാവോ?
നിന്റെ തലമുടി പോലെ മുടിയുള്ള ഒരാളെ കാണിക്കാവോ? നിന്റെ നഖം പോലെയോ? എന്നാ പിന്നെ നിന്റെ വിളിക്ക് തന്നെ വ്യത്യാസമില്ലേ?
മനസ്സിലായില്ല? ദൈവം നിന്റെ വിളിക്കകത്തൊരു വ്യത്യാസം വെച്ചിട്ടുണ്ട്. അത് നീ എവിടെ ഇരുന്നാലും ആ വിളി വെളിപ്പെട്ടു വരും. നിന്നെ കൊണ്ട് അടച്ചു മൂടിക്കെട്ടിയാലും അതിനകത്തും നിന്നിലൂടെ ഉള്ള ദൈവപ്രവൃത്തി വെളിപ്പെടും. ഞാനത് ആത്മാവിൽ വിശ്വസിക്കുകയാ. നീ ആരാണെന്നുള്ളതല്ല, നീ എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല, നിന്റെ മേലുള്ള വിളി പ്രധാനമാകട്ടോ?
അത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിളി മനസ്സിലാക്കിയ പരാതി നീക്കും. പ്രൈസ് ദി ലോർഡ്. വിളി മനസ്സിലായിട്ടുണ്ടോ? പരാതി നീക്കും. സൂര്യൻ ചന്ദ്രനാകാനും നോക്കണ്ട, ചന്ദ്രൻ സൂര്യനാകാനും നോക്കണ്ട, നക്ഷത്രം സൂര്യനാകാൻ നോക്കണ്ട, സൂര്യൻ നക്ഷത്രനാകാനും നോക്കണ്ട. ഏതിനകത്താ നിന്നെ വിളിച്ച്? ഓ, എത്ര കല്യാണാലോചന വന്നാന്നറിയാം. ഇവിടെ കൊണ്ടാ നമ്മളെ കൊണ്ടുവന്നെ. ഓ, ഇപ്പൊ ഈ ദേവദാസ് ഇത്ര കൃത്യമായിട്ട് എങ്ങനെ അറിഞ്ഞെന്താ ജനറുടെ ചിന്ത? എത്ര കല്യാണാലോചന വന്ന, പക്ഷെ ഇവിടെ നിനക്ക് ഫലം കായ്ക്കാൻ പറ്റത്തില്ല. നീ അവിടെ ചെന്നാലും ഫലം കായ്ക്കത്തില്ല. താമര മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്നത് മേശപ്പുറത്തെ ഫ്ലവർ വേസിനകത്തല്ല, ചെളിക്കകത്താ. വിളി മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം.
ദൈവം നിന്റെ മേൽ തന്ന വിളിയെ മാറ്റാൻ ആർക്കും കഴിയത്തില്ല കേട്ടോ. ദൈവം നിന്നെ കുറിച്ചൊരു പദ്ധതി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ കൊണ്ട് ചെയ്യിക്കാതെ നീ ലോകത്തിൽ നിന്ന് മാറത്തില്ല. നൂറ് കണക്കിന് മനുഷ്യർ നിന്നെ പിടിച്ചു താഴ്ത്താൻ നോക്കിയാലും ഇന്ന് പകരം ഞാൻ ആത്മാവിനെ ദൂത് വിളിച്ചു പറയുക, നിന്റെ മേൽ സ്വർഗം തന്ന വിളി അത് വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിച്ചാട്ടെ. നിന്റെ മേലുള്ള വിളി വെളിപ്പെട്ടു വരുമ്പോൾ നിന്റെ സ്ഥാനമൊന്നും ദൈവത്തിന് വിഷയമല്ല.
ഞാൻ പറഞ്ഞത് കേട്ടതാണോ എന്ന് അറിയത്തില്ല. സ്ഥാനമുള്ളവരെല്ലാരും കൂടെ കൂടി ഒരിടത്ത് കൂട്ടം കൂടി, അതിനിടയ്ക്ക് ഒരാളിന് ഭൂതകളായി. സ്ഥാനമുള്ളവരുടെ ഭൂതമുണ്ടോ? ഉണ്ട്.
പൂത ഇളകിയപ്പോ എല്ലാരും രക്തം ചെയ്യാമെന്നും പറഞ്ഞ് സ്റ്റേജിന്റെ മൂലക്കോട്ട് മാറി. ആകെ രക്തം ചെയ്യാൻ പറയുന്നത് പൂത ഇളകുമ്പോഴാ. കൊറേ നേരം രക്തം ചെയ്യാൻ പറഞ്ഞിട്ടും പൂത ഇളകിയ ദേവദാസന്റെ മേതൊന്നും പോകുന്നില്ല.
ഈ ഒരു വലിയ ദേവദാസനെ കൊണ്ടുവന്ന ഡ്രൈവർ പുറകെ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളി കൃപയുള്ള ആളായിരുന്നു. പുള്ളിക്ക് സ്ഥാനവും കസേരയും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. പുള്ളി ആത്മാവിൽ ഇങ്ങോട്ട് വന്ന് യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞു. വലിയ ദേവദാസന്റെ ഭൂതം
പൂത ഇറങ്ങിപ്പോയി.
ഡ്രൈവറിന്റെ സീറ്റ് സ്റ്റേജിലായി. നിങ്ങൾ ഓർത്ത് അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ടിരുത്തിയതാണ്. അല്ല, ഇനി ഇളകും നേരം പുറകിൽ നിന്ന് വിളിക്കാൻ നേരെയില്ല. ആരാ മുമ്പിൽ വന്നേ? അഭിഷേകമുള്ളവൻ.
നിന്റെ വിളിക്കകത്ത് അഭിഷേകം ഉണ്ടോ? നീ പുറത്തു വരുമെന്നാ പറഞ്ഞേ. അരുണോദയം പോലെ ശോഭയുള്ള മണവാട്ടി, നിന്റെ അകത്തുള്ള വെളിച്ചം ഇരുട്ടിക്കിടക്കുന്നവർക്ക് പ്രയോജനപ്പെടണം. നിന്റെ അടുക്കൽ വന്നാൽ വെളിച്ചമുണ്ടെന്ന് അവരറിയണം. നീ സിറിഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലാകണം നിന്റെ മേലൊരു അഭിഷേകം ഉണ്ടെന്ന്. ഞങ്ങൾക്ക് സിറിഞ്ഞുകൊണ്ട് ചെല്ലാൻ പറ്റും. ഞങ്ങൾ സിറിഞ്ഞുകൊണ്ട് ചെന്ന ആളെഴുന്നിട്ട് ഓടും. നിങ്ങൾ ചെന്നാൽ അവരവിടെ ഇരുന്ന് തരും. അന്നേരം പറയണം, ആ സിറിഞ്ചിന് പഞ്ഞിയൊക്കെ ഇട്ട് തൂക്കുമ്പോ യേശു നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞോണ്ട് ഇഞ്ചക്ഷൻ ചെയ്യുക. അറിയത്തില്ല അവര്. ഇത് പറയാനാ കേരളത്തിൽ ഹോസ്പിറ്റലിലാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. വിളി വലുതാകട്ടോ. എനിക്കിന്ന് പറയാനുള്ളത് അരുണോദയം പോലെ ശോഭയുള്ള നിന്റെ വിളി വലുതാ. പ്രൈസ് ഗോഡ്. ചന്ദ്രനെ പോലെ സൗന്ദര്യം.
നീ എത്ര വലിയ ആളായാലും നിന്റെ സൗന്ദര്യം കടമെടുത്തതാ. മനസ്സിലായില്ല?
സൂര്യന്റെ സൗന്ദര്യവും സൂര്യന്റെ തേജസ്സും ഒക്കെയായി ചന്ദ്രൻ ഏറ്റെടുക്കുന്നു.
അങ്ങനെയാണെങ്കിൽ നീ എത്ര ഉയർന്നാലും നീ ആരാണെന്നുള്ളത് മറക്കരുത്.
ദൈവം നിന്റെ ശുശ്രൂഷയിൽ എന്തെല്ലാം വിജയങ്ങൾ നൽകിയാലും ഒരു പെൺകുതിരയെ പോലെ നിന്നെ ഉപയോഗിച്ചാലും നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗി സൗഖ്യമായാലും ഓർക്കുക, നീ സൂര്യനെ ഏറ്റെടുത്തതേ നിന്റെ കയ്യിലുള്ളൂ. നിന്റെ സ്വന്തമെന്ന് പറയാൻ നിനക്കൊന്നുമില്ലെന്ന്
അവസാനം കൂടെ പറഞ്ഞു നിർത്താൻ പോവാ. കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ള ഇവളാണ്. സമാഗമന കൂടാരത്തിന്റെ അടുക്കൽ കൊടി നാട്ടിയിട്ടുണ്ട്. കൊടിയിൽ നാല് മുഖങ്ങളാണ്. ഒന്ന് മനുഷ്യമുഖം, മനുഷ്യപുത്രനായി ഭൂമിയിൽ വന്ന യേശു ക്രിസ്തുവാണ് ഒരു മുഖം. രണ്ട്, ദാസ്യ കാളയുടെ മുഖം, ദാസ്യത്വം, പറയാൻ സമയമില്ല. മൂന്ന്, കഴുകുമുഖം, മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉന്നതങ്ങളിലേക്ക് കരയേറിപ്പോയ കഴുകിന്റെ മുഖം. നീ സേവിക്കുന്നവൻ ആരാണെന്ന് അറിയാമോ? നീ ആത്മാവിൽ ആരാധിക്കുന്നവൻ, മരണത്തെ ജയിച്ചവനാ, പാതാളത്തെ ജയിച്ചവനാ. അങ്ങനെയെങ്കിൽ നിന്നെ കീഴടക്കാൻ പറ്റത്തില്ല മരണത്തിന്. മരണത്തിന് നിന്നെ കീഴടക്കാൻ പറ്റില്ല. ലോകത്തിലെ വൈദ്യന്മാരോ മരുന്നോ അല്ല നിന്റെ ആയുസ്സിനെ നിയന്ത്രിക്കുന്നത്. ആയുസ്സിനെ തന്ന ദൈവപുത്രനാ. പ്രൈസ് ഗോഡ്. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. നാലാമത്തെ മുഖം സിംഹമുഖമാ, രാജാതിരാജാവായി വെളിപ്പെടുന്നവൻ. പ്രൈസ് ഗോഡ്. നിന്നിലുള്ള വെളിച്ചം ഇരുട്ടാകരുത് കേട്ടോ. നീ അരുണോദയം പോലെ ശോഭയുള്ളയാളാ. ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ഒന്നാമത്തെ കാഹളത്തിൽ പെൺകുതിര പടക്കി പോവുകയാ, രണ്ടാമത്തേത് വിസിലിൽ നിക്കുകയാ, മൂന്നാമത്തേതിൽ മടങ്ങി വരികയാ. മൂന്നാമത്തെ വിസില് കുതിരയെക്കുറിച്ച് ഇയ്യോബിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അതിന് മഹാശക്തിയുണ്ട്. കുതിരയ്ക്ക് ശക്തിയുണ്ട്, ദൈവസഭയ്ക്ക് ശക്തിയുണ്ട്. ദൈവസഭ പറഞ്ഞാൽ അത് സംഭവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആദ്യ നൂറ്റാണ്ടിൽ ഇവിടെ ദൈവദാസൻ പറഞ്ഞതുപോലെ അനന്യാസും സഫീറയും പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിച്ചപ്പോൾ കയറി വന്നതേ മരിച്ചു വീഴുകയാ. ഇന്ന് എന്തുകൊണ്ട് ദൈവസഭയ്ക്കതില്ല? നാം കണക്ക് പറയണം. ദൈവസഭയ്ക്ക് വേണ്ടി നാം കണക്ക് പറയണം. നമ്മിലേൽപ്പിച്ച വെളിച്ചം പുറത്തു വരാത്തത് കൊണ്ട് ഇന്ന് വേണ്ടതുപോലെ ദൈവസഭ പ്രകാശിക്കുന്നില്ല. കുറ്റമേറ്റെടുക്കാൻ തയ്യാറുള്ളവരുണ്ടോ? എനിക്ക് വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, പറവാതർന്ന്. എനിക്ക് വേണ്ടതുപോലെ ദൈവശക്തി വെളിപ്പെടുത്താൻ കഴിയുന്നില്ല, പറ. മഹാശക്തിയുള്ള കുതിരകളെ, നിന്റെ ശോഭ വലുതാണ്, അത് വെളിപ്പെടാൻ പോകുക. ഈ 2010 അഭിഷേകത്തിന്റെ നിറമുള്ള ചില സഹോദരിമാർ ഇവിടെ നിലനിൽക്കാൻ പോകുക. ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥനാ ജീവിതമുള്ള രഹസ്യ പ്രാർത്ഥനാ മുറികളിൽ മണിക്കൂറുകൾ പോരാടുന്ന ചില ദൈവദാസിമാർ ഇതിനകത്തുണ്ട്. നീ ആ പെൺകുതിര മറക്കരുത്, നീ ആ പെൺകുതിര മറക്കരുത്. ആ പെൺകുതിരയ്ക്ക് കുഞ്ചിരോമങ്ങൾ ഉണ്ടെന്ന്, കുഞ്ചിരോമങ്ങൾ ആത്മീക കൃപാവരങ്ങളെ കാണിക്കുന്നു. നിനക്ക് കൃപാവരമുണ്ടെന്ന് വെളിപ്പെട്ടു വരികയാ. നീ പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്ക. അവസാനം ആ കുതിരയെ കുറിച്ച് പറയുന്നു, കാഹളനാദം കേട്ടാൽ അത് അടങ്ങിയിരിക്കയില്ല. കാഹളനാദത്തിന്റെ മുൻപിൽ അടങ്ങിയിരിക്കയില്ല. ഇന്ന് പകൽക്കാലം പെൺകുതിരകൾ ഒരുമിച്ച് എഴുന്നേൽക്കാൻ പോകുക. ആത്മാവിൽ ഒരുമിച്ച് നമുക്കൊന്ന് എഴുന്നേൽക്കാം. എല്ലാവരും തൽസ്ഥാനങ്ങളിലൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് പകലിൽ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ പ്രവഹിച്ചാൽ നമ്മിൽ മാറ്റങ്ങൾ വരാൻ പോകുക. നീ ആരാണെന്ന് നിനക്ക് മനസ്സിലാകാത്തത് കൊണ്ടാ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം നിനക്കറിയാത്തത് കൊണ്ടാ. നിനക്ക് വേണ്ടതുപോലെ ആരാധിക്കാൻ കഴിയാത്തത്. ഇന്ന് പകലിൽ പരിശുദ്ധ ആത്മാവിൽ നാം ഒരുമിച്ച് ആരാധിക്കാൻ പോകുക. നിന്റെ മേലുള്ള ദൈവശക്തി വെളിപ്പെട്ടു വരാൻ പോകുക. നീ ഒരു പെൺകുതിരയാണെങ്കിൽ കർത്താവേ, ഇന്ന് പകലിൽ എന്നെ ഒരു മനോഹര തുരകമാക്കണമെന്ന് പ്രാർത്ഥിക്ക. ദീപാരഭാ ശന്തലാരഭാരഭാ. നാം ഒരുമിച്ച് ഇവിടെ പാടി ആരാധിക്കുമ്പോൾ ഒരു കുതിരയാണെന്നുള്ള ബോധ്യമുള്ളവർ, ഇരുട്ടിൽ കിടക്കുന്ന ജീവിതങ്ങളെ വിടുവിപ്പാനുള്ള വെളിച്ചം എന്റെ അകത്ത് തന്നിട്ടുണ്ടെന്ന് നല്ല ബോധ്യമുള്ളവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുൻപോട്ട് വന്നാട്ടെ. ദൈവം ഇന്ന് പകലിൽ ചിലതിനെ ശക്തീകരിക്കാൻ പോകുക. നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തി ഈ ഡോളസിനകത്തല്ല, അമേരിക്കയിലെ 50 സ്റ്റേറ്റിലേക്കും വ്യാപരിക്കാൻ പോകുക. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്നെ ഉപയോഗിക്കണമെന്ന് വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരി ആത്മാവിൽ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ മുൻപോട്ട് വന്നാട്ടെ. പകലിൽ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഒഴുക്ക് ഇവിടെ വെളിപ്പെടാൻ പോകുക. നീ സാധാരണക്കാരി അല്ലെന്ന് വെളിപ്പെടാൻ പോകുക. നിന്റെ മുൻപിൽ അന്ധകാര ശക്തി പരാജയപ്പെടാൻ പോകുക. ഈ പട്ടണത്തെ അടക്കി വാഴുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നിന്റെ മുൻപിൽ കീഴടങ്ങാൻ പോകുക. ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ട ദൈവദാസിമാർ ഇതിനകത്തുണ്ട്. വിളി ലഭിച്ചിട്ടുള്ളവരുണ്ട്. പ്രാർത്ഥന ആവശ്യമുള്ളവർ മുൻപോട്ട് വന്നാട്ടെ. ഓ റിബാല ഹന്തരാധക ശന്തരാധരാധ.
അതിന്റെ മേൽ പകരപ്പെട്ടതിനേക്കാൾ അധികമായ ഒരു ദൈവശക്തിക്ക് വേണ്ടി നിന്റെ ശരീരത്തെ നീ വിട്ടുകൊടുക്ക. കഴിഞ്ഞ നാളുകൾ നിന്നെ പകച്ചവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് ദൈവം നിനക്ക് നന്മയ്ക്കായ ഒരു അടയാളം തരാൻ പോകുക. ആത്മീക ശുശ്രൂഷയിൽ നിൽക്കുന്ന ദൈവദാസന്മാരെ ദൈവം നിങ്ങളെ അഗ്നി ജ്വാലകളാക്കാൻ പോകുക. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ദൂതിനകത്ത് ചിലത് സംഭവിക്കാൻ പോകുക. ദൈവദാസന്മാരോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, ഈ കാലഘട്ടത്തിന്റെ അപ്പോസ്തലന്മാരായി ദൈവം ചിലതിനെ തീയുടെ അഭിഷേകത്തോടെ ഈ പട്ടണത്തിന് പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക. ദൈവദാസിമാരെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ മഹത്വം ഏറ്റെടുക്കയില്ലെന്നുള്ള ഉറപ്പ് നിന്റെ വായിൽ നിന്ന് ദൈവത്തിന് ലഭിക്കാമെങ്കിൽ ഈ പട്ടണത്തെ കീഴ്മേൽ മറിക്കാനുള്ള അസാധാരണ അഭിഷേകത്താൽ ദൈവം ചിലെ നിറയ്ക്കാൻ പോകുക. നിന്റെ മേൽ പകരപ്പെട്ട ശക്തി അത് ലോകം കാണാൻ പോകുക. നീ സാധാരണക്കാരി അല്ലെന്ന് ലോകത്തിന്റെ മുൻപിൽ വെളിപ്പെടാനുള്ള അവസരം വന്നിട്ടുണ്ട്. അത് വർഷങ്ങൾ കഴിഞ്ഞല്ല, 2010 ഈ 9-ാം മാസത്തിൽ 11-ാം തീയതി തന്നെ അത് ആരംഭിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവർ യെസ് ചുടമരമരവ ശബ്ദമരമരവ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം യെസ് ഇന്ന് പകലിൽ അത് ഗ്രഹിക്കട്ടെ. ദൂരമരവരവ ശാദര ചുടമരമരവ സൈഡമരമരവ യേശുവിന്റെ നാമത്തിൽ നീ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം സൗഖ്യം തരാമെന്ന് വിശ്വാസമുണ്ടോ? നീ പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് സൗഖ്യം തരാൻ പോകുക. നീ ഫോണിനകത്തൂടെ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ നടക്കാൻ പോകുക. നിന്റെ ഫോൺ നമ്പർ ചിലരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോകുക. നിന്റെ ഇമെയിൽ കണ്ടുപിടിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെടാൻ പോകുക. നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ ദൈവഖരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണാൻ പോകുക. ഈ പട്ടണത്തെ ഇളക്കി മറിക്കുന്ന ഒരു കൂട്ടം സഹോദരിമാരെ ഇവിടെ നിന്ന് ചില ഗ്രൂപ്പുകളായി സഹോദരിമാർ പല രാജ്യങ്ങളിലേക്ക് പോകുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ദൂത് വിളിച്ച് പറയുക. അനേകർ ശ്രമിച്ചിട്ട് സാധിക്കാത്തത് നിന്റെ കണ്ണുനീരിൽ സാധിക്കാൻ പോകുകയാണ്. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നീ വരെ നിൽക്കാൻ തയ്യാറുള്ള ഒരു കൂട്ടം ദൈവദാസിമാരെ ദൈവം കാണുകയാണ്. ദൈവദാസന്മാരുടെ സപ്പോർട്ടോട് കൂടെ കുടുംബത്തിന്റെ അധികാര പരിധിക്കകത്തു നിന്നുകൊണ്ട് കർത്താവിന്റെ വിളിയെ മനസ്സിലാക്കി ദൈവത്തിനു വേണ്ടി ഓടാൻ തയ്യാറുള്ള ഒരു കൂട്ടത്തെ ഈ പട്ടണത്തിനകത്ത് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഞാനത് ആത്മാവിൽ കാണുകയാ. ആത്മാവ് പറയുന്ന ദൂതി ഞാൻ പറയട്ടെ, ഈ പട്ടണത്തിൽ നിന്ന് ഒരു കൂട്ടം സഹോദരിമാർ എഴുന്നേൽക്കും. അതറിഞ്ഞ് അമേരിക്കയിലെ 50 സ്റ്റേറ്റിൽ നിന്നും നിങ്ങളോടൊപ്പം നിൽപ്പാൻ കാഴ്ചപ്പാടുള്ള ചില സഹോദരിമാരെ നിങ്ങളുടെ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യാൻ മനസ്സുള്ള ചില ദൈവദാസന്മാരെ ദൈവം ഒരുക്കിയിട്ട് സഹോദരിമാരുടെ പ്രവർത്തനത്തിലൂടെ ഒരു വലിയ അത്ഭുതം നടക്കാൻ പോകുക. ചില പട്ടണങ്ങളിലുള്ള അന്ധകാര ശക്തി കീഴടങ്ങാൻ പോകുക. ദൂതേറ്റെടുക്കുന്ന ദൈവദാസിദാസന്മാർക്കായി സ്തോത്രം. ചില സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ വിളിക്കും, ദൂതേറ്റെടുക്കണേ. വിളിക്കുമ്പോൾ നിങ്ങൾ ആ സ്റ്റേറ്റിൽ കാലുകുത്തുമ്പോൾ ദൈവം ചിലതിനെ തകർക്കും. ആദ്യ നൂറ്റാണ്ടിൽ സംഭവിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ ശക്തന്മാരായ ദൈവദാസന്മാരെ കൊണ്ട് ചെയ്യിച്ചത് ദൈവം നമ്മെ കൊണ്ട് ചെയ്യിക്കും. ലോകത്തിന്റെ മാപ്പിൽ കൈവച്ചു പ്രാർത്ഥിച്ച എത്ര പേര് ഇവിടെ നിപ്പുണ്ട്? നീ ഏതെല്ലാം രാജ്യങ്ങൾക്ക് വേണ്ടി കൈവച്ചു പ്രാർത്ഥിച്ചോ ആ രാജ്യങ്ങളിലേക്ക് ദൈവം നിന്നെ അയക്കും. പ്രായം ദൈവത്തിന് വിഷയമല്ല, പാരമ്പര്യം ദൈവത്തിന് വിഷയമല്ല. നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കാൻ പോകുക. എങ്ങനെ എന്ന ചോദ്യം ഇന്ന് നീ താഴെയിടണം. എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കാൻ നിനക്ക് അവകാശമില്ല. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി സംഭവിക്കും. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി സംഭവിക്കും. ദൈവം തന്നെ ദൂതനെ നിനക്ക് മുൻപായി അയക്കും. നീ കടമേലുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരും. ഞാൻ ആത്മാവിൽ കാണുകയാണ്. പകൽക്കാലം പെൺകുതിരകളായി ദൈവം ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹീതരായ ദൈവദാസിമാർ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നത് കാണുമ്പോൾ പകച്ച പലരും ദൈവസനയെ മുട്ടുകുത്താനിടയാ. നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ മുൻപിൽ ചില പൈശാചിക ബന്ധനങ്ങൾ തകരും. അത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. എനിക്ക് ഇങ്ങനെ അവസരം തന്ന പ്രിയപ്പെട്ടവർക്ക് വിശേഷാൽ നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇരിക്കുന്നു.